ഇതിന്റെ നിറം കാണാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് ഈ റോസാപ്പള്ളിനെ അവർ വിശ്വസിച്ചു. ഖുർആൻ വിശ്വസിക്കാത്ത ആൾക്കാർക്ക്, ദൈവ നിഷേധികളായ നിരീശ്വരവാദികൾക്ക് ഇപ്പൊ ദൈവം ഉണ്ടെന്നോ ഇല്ലെന്നോ എന്താ പറയേണ്ടത്? ഇല്ല എന്ന് പറയാൻ എങ്ങനെ ധൈര്യം വരിക? ഇല്ല എന്ന് പറയാൻ ധൈര്യം വരണമെങ്കിൽ അവരവരെ തന്നെ നിയന്ത്രിക്കണം. വേറൊരു ശക്തി അവരെ നിയന്ത്രിക്കാൻ പാടില്ല. അവർക്ക് മരിക്കാൻ പാടില്ല. അവർ മരിക്കേണ്ട എപ്പോഴാ തീരുമാനിക്കുന്നത്? ആ നേരത്തെ മരിക്കാൻ പാടുള്ളൂ. അവർക്ക് രോഗം വരാൻ പാടില്ല. എനിക്ക് ഇന്ന സമയത്തെ രോഗം വരാവുന്ന അവൻ തന്നെ തീരുമാനിക്കണം, അപ്പോഴേ വരാൻ പാടുള്ളൂ. പക്ഷെ അതാണ് അവിടെ സംഭവിക്കുന്നത്. മനുഷ്യൻ തീരുമാനിക്കുന്നതിനനുസരിച്ചിട്ടാണോ ഇതൊക്കെ നടക്കുന്നത്? അതൊന്നുമല്ലെങ്കിൽ മനുഷ്യന് അതീതമായ ശക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ചേ മതിയാവൂ. ആ ശക്തി ഇങ്ങോട്ട് അവതരിപ്പിച്ചതാണ് ഈ ഖുർആൻ. അള്ളാഹു അവതരിപ്പിച്ച ഖുർആൻ. അതെങ്ങനെയാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്? ഹിറാ ഗുഹയിൽ നബി ധ്യാനത്തിലിരിക്കുമ്പോൾ അള്ളാഹു അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് ഈ ഖുർആൻ ഇങ്ങോട്ട് അവതരിപ്പിച്ചു കൊടുത്തു എന്നാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തു, അള്ളാഹുവിന്റെ വചനമാണത്. അതിന് മുൻകഴിഞ്ഞ പ്രവാചകന്മാരും നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്ന മുനിവര്യന്മാരും ഇവരെല്ലാവരും ധ്യാനത്തിലിരുന്ന് ദിവ്യജ്ഞാനം നേടിയിട്ടുള്ള ആളുകളാണ്. നബി ഹിറാ ഗുഹയിൽ ധ്യാനത്തിലിരുന്നു, മൂസാ നബി തൂരി സീനായിൽ പോയി അവിടെ ഇരുന്നു, അതുപോലെ മറ്റുള്ള പ്രവാചകന്മാർ പലരും, നമ്മുടെ നാട്ടിലുള്ള വാൽമീകി മഹർഷിയും അതുപോലുള്ള മഹർഷിമാരും വ്യാസനും ഒക്കെ എന്തായിട്ടിരുന്നു? ധ്യാനത്തിലിരുന്നു. അവസാനം അവർ ജ്ഞാനം നേടി, ദൈവിക ജ്ഞാനം. ആ ജ്ഞാനമാണ് ജനങ്ങളെ ഉപദേശിച്ചത്. ഇതുപോലെ മുഹമ്മദ് നബിക്ക് ഇറാ ഗുഹയിൽ വെച്ചിട്ട് ജ്ഞാനം ലഭിച്ചു. അപ്പൊ എന്താണ് മറ്റുള്ളവർക്ക് ലഭിക്കാത്തത്? എല്ലാ മനുഷ്യർക്കും അതിനുള്ള കഴിവ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ദൈവം തെരഞ്ഞെടുത്തിട്ടുള്ള ചില പ്രത്യേക വ്യക്തികളുണ്ട്. ആ വ്യക്തികൾക്ക് മാത്രമേ ഈ ജ്ഞാനം കരസ്ഥമാക്കാനുള്ള കഴിവുള്ളൂ. ബുദ്ധിപരമായി നോക്കിയാൽ തന്നെ എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. സാധാരണ മനുഷ്യർക്ക് ബുദ്ധി കുറഞ്ഞിരിക്കും. അതേസമയത്ത് ചില മനുഷ്യന്മാർക്ക്, ഐൻസ്റ്റീനെ പോലുള്ള മഹാചിന്തകന്മാരും ശാസ്ത്രജ്ഞന്മാർക്കും ഒക്കെ ഉണ്ട്. അവർക്ക് അവരുടെ ബുദ്ധി അപാരമായ ബുദ്ധിയാണ്. മനുഷ്യന്റെ വ്യത്യാസമാണ് അത് കാണിക്കുന്നത്. ആ വ്യത്യാസത്തോടു കൂടിയുള്ള മനുഷ്യർക്ക് ദൈവത്തിന്റെ ജ്ഞാനം ഇങ്ങോട്ട് നേരിട്ട് വാങ്ങാനുള്ള കഴിവുണ്ടാകും. എന്നിട്ട് മറ്റുള്ളവരൊന്നും എന്താ കേൾക്കാത്തത്? മുഹമ്മദ് നബിയുടെ മുമ്പിലേക്ക് വഹി വരുന്ന അവസരത്തിൽ മറ്റുള്ളവരൊന്നും കേട്ടിരുന്നില്ല, കേൾക്കേണ്ട ആവശ്യമില്ല, കേൾക്കുകയില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നോക്കുക, റേഡിയോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ നമ്മൾ പാട്ട് കേൾക്കുന്നുണ്ട്. ഈ പാട്ട് റേഡിയോ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. റേഡിയോ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് പ്രക്ഷേപണം ചെയ്യുമ്പോൾ ഈ റേഡിയോയിലേക്ക് ഈ പാട്ട് വരുന്നത് കമ്പി വഴിയായിട്ടൊന്നുമല്ല, റേഡിയോ സ്റ്റേഷനുമായിട്ട് യാതൊരു ബന്ധവും ഈ റേഡിയോയിലില്ല. പക്ഷേ ഈ വായുവിലൂടെ ഈ ശബ്ദം വരും. നമ്മളുടെ അടുത്തു കൂടിയൊക്കെ ഈ ശബ്ദം കടന്നു പോകുന്നുണ്ടാവും, റേഡിയോ സ്റ്റേഷനിൽ നിന്ന് വരുന്ന ശബ്ദം. പക്ഷേ നമ്മൾ കേൾക്കുന്നില്ല. വായുവിലൂടെ ശബ്ദം കടന്നു പോകുന്നത് നമുക്ക് കേൾക്കുന്നില്ലല്ലോ. കുറെ ദൂരെ അവിടെ റേഡിയോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടി ആ ശബ്ദം കേൾക്കും. നമ്മുടെ മുമ്പിൽ കൂടി പോയിട്ട് നമ്മൾ കേട്ടില്ല. അതെന്താ കേൾക്കാതിരിക്കാൻ കാരണം? ആ ശബ്ദം പിടിച്ചെടുക്കാനുള്ള കഴിവ് റേഡിയോ എന്ന് പറയുന്ന യന്ത്രത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് റേഡിയോ സ്റ്റേഷനിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ശബ്ദം റേഡിയോയിൽ മാത്രം കേൾക്കും. ടി വി സ്റ്റേഷനിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന ആ ചിത്രങ്ങളില്ലേ, അതും പോകുന്നുണ്ട് നമ്മളെ മുമ്പിൽ കൂടി. അടുത്തെവിടെങ്കിലും വീടുകളിൽ ടി വി ഉണ്ടെങ്കിൽ അവിടെ പോയി നോക്കിയാൽ ചിത്രം കാണാൻ കഴിയും. പോകുന്നത് നമ്മളുടെ അടുത്തുകൂടി വായുവിൽ കൂടിയാണ്, അല്ലാതെ കുഴലിൽ കൂടിയും കമ്പിയിൽ കൂടിയും ഒന്നുമല്ല. പക്ഷെ ചിത്രം നമ്മളിവിടെ നോക്കിയിട്ട് കാണുന്നുണ്ടോ? കാണുന്നില്ല. ആ ടി വിയിൽ പോയി നോക്കിയാൽ ചിത്രം കാണും. അതെന്തുകൊണ്ടാണ്? ആ ചിത്രം പിടിച്ചെടുക്കാനുള്ള സംവിധാനം ടി വിയിൽ മാത്രമേ ഉള്ളൂ. ഇതേപോലെ ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം നേരിട്ട് വാങ്ങാനുള്ള കഴിവുള്ള ആളുകൾ അവരാണ് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാർക്ക് ദൈവം ഇങ്ങോട്ട് സന്ദേശം അയച്ചു കൊടുത്തു. അത് ഹിറാ ഗുഹയിൽ വെച്ച് മുഹമ്മദ് നബിക്ക് അള്ളാഹു അയച്ചു കൊടുത്ത സന്ദേശം, അതാണ് ഈ ഖുർആൻ. അതെന്താണ് ഇനി ഖുർആൻ ഇങ്ങനെയൊക്കെ വന്നതാണെന്നുള്ളതിന് തെളിവ്? ഒരുപാട് തെളിവുകളുണ്ട്. അശാസ്ത്രീയമായ ഒന്നും അപ്രായോഗികമായ ഒന്നും, മനുഷ്യന് ഒരു കാലത്ത് ജീവിക്കാൻ വയ്യാത്ത ഒന്നും, മനുഷ്യനെ എടുത്തുകൊണ്ട് നടക്കാൻ വയ്യാത്ത ഒന്നും ഈ ഖുർആനിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെ അതിന് തെളിവ്. ആയിരത്തിലധികം കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യം ഇന്നും സത്യം സത്യമായിട്ടിവിടെ നിൽക്കുന്നു എന്നത് ഈ ഖുർആൻ സത്യമാണെന്നുള്ളതിനും ദൈവമറിക്കുന്നതിനുള്ള ചുരുക്കത്തിലുള്ള തെളിവാണ്. മറ്റൊരു ഗ്രന്ഥത്തിനും അതില്ല. ലക്ഷക്കണക്കിന് മനുഷ്യര് അവരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു ഗ്രന്ഥം ഈ ഭൂമി ലോകത്ത് കുറുകാനല്ലാതെ വേറെ ഏതെങ്കിലും എടുത്തു കാണിക്കാൻ കഴിയുമോ? ഈ ഭൂമിയിലുള്ള മുഴുവൻ ഗ്രന്ഥങ്ങളും പോയാലും മുസ്തഹബുകൾ പോയാലും ആ ഖുർആൻ ഇവിടുന്ന് വാങ്ങി പോവില്ല. വേറെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിന് കഴിയുമോ? ഒരാൾ എഴുതിയ ഗ്രന്ഥങ്ങളൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഗ്രന്ഥത്തെ പറ്റി ഇവിടെ ആർക്കും അറിയില്ല. പക്ഷേ മുസ്തഹബുകൾ മുഴുവൻ പോയാലും ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് വള്ളി പുള്ളി തെറ്റാതെ ആ ഖുർആൻ പുറത്തേക്ക് വരും, എഴുതിയെടുക്കാൻ കഴിയും. ടേപ്പ് ചെയ്ത മാതിരി അവിടെ വെച്ചിട്ടുണ്ടാകും. അങ്ങനെ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥം ഏതാണ്? അങ്ങനെ കാണാതെ പഠിക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥം എവിടെയാണുള്ളത്? ഈ ലോകത്ത് ഖുർആൻ ഉള്ളിടത്തോളം ശത്രുക്കൾ ഈ ഒരൊറ്റ ഗ്രന്ഥത്തിനും ഉണ്ടായിട്ടില്ല. അവരെല്ലാവരും കൂടി ശ്രമിച്ചു നോക്കിയിട്ടും ഈ ഖുർആനിനെ ഒന്നും ചെയ്യാൻ കഴിയാതെ ഇന്നും വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ലാതെ ഇവിടെ നിൽക്കുന്ന ഒരു ഗ്രന്ഥം ഈ ഖുർആൻ അല്ലാതെ ഏതാണുള്ളത്? ലോകത്ത് ഏത് സിദ്ധാന്തങ്ങൾ വന്നാലും ആ സിദ്ധാന്തത്തിനെയൊക്കെ മറികടക്കത്തക്ക സിദ്ധാന്തം പറയാൻ കഴിയുന്ന, അതിനെയെല്ലാം എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് ഈ ഖുർആന്റെ സിദ്ധാന്തമാണ് ശരിയായ സിദ്ധാന്തം എന്ന് പറയാൻ കഴിയുന്ന ഒരു ഗ്രന്ഥം എഴുതിയ ഒരു ഗ്രന്ഥകാരനെ കാണിച്ചുകൊണ്ടാ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഖുർആനിന് മാത്രമേ അത് കഴിയുകയുള്ളൂ. എന്ത് പ്രശ്നം വന്നാലും ആ പ്രശ്നത്തിന് പരിഹാരമായിട്ട് നിർദ്ദേശിക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥം ഇന്നും ഇരിക്കുന്നത് അതാ ഖുർആൻ. അതാണ് നമ്മുടെ മൗലവി സാഹിബ് പള്ളി പ്രശ്നം വന്നപ്പോൾ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് ലേഖനം എഴുതി. പള്ളി പ്രശ്നത്തിന്റെ പ്രശ്നം എന്താണ്, പരിഹാര മാർഗം എന്താണെന്ന് വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിക്കാൻ കഴിയുമോ? അത് ഇങ്ങനെ പള്ളി പ്രശ്നമുണ്ടാകും, പള്ളി പ്രശ്നമുണ്ടാകുമ്പോൾ അതിന് പരിഹാരം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ എഴുതി വെച്ച മാതിരി വേറെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിലുണ്ടോ? പണ്ട് ആരെങ്കിലും എഴുതിയ ഒരു ഗ്രന്ഥത്തിൽ ഇല്ല. പള്ളി പ്രശ്നമുണ്ടായപ്പോൾ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി. വർഗീയ കലാപം ഉണ്ടാകുമ്പോൾ അവിടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ഖുർആനിലേക്ക് നോക്കുക, കിട്ടും എന്താ പരിഹാരമെന്ന്. അതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. സകല മതങ്ങളും കൂടി ജീവിക്കുന്ന ഒരു സ്ഥലത്ത് ആൾക്കാരുമായിട്ട് എങ്ങനെയാ ജീവിക്കേണ്ടത്? സർവമത സത്യവാദം, അത് ഖുർആനിൽ നിന്ന് കിട്ടും. അതുപോലെ യുദ്ധമുണ്ടാകുമ്പോൾ യുദ്ധത്തിൽ നമ്മൾ എന്ത് നിലപാടാണ് എടുക്കേണ്ടത്? ഖുർആനിൽ നിന്ന് കിട്ടും. അവിടെ സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കണം, അസത്യത്തെ തള്ളണം എന്നൊക്കെ ഖുർആനിൽ എഴുതിയിട്ടുണ്ട്. അത് ഏത് കാലത്തേക്കും പ്രായോഗികമായ ഒരു സിദ്ധാന്തം അവതരിപ്പിച്ച ഒരു ഗ്രന്ഥം ലോകത്ത് ഇതുപോലെ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഖുർആൻ സത്യമാണെന്നുള്ളതിനും അത് ദൈവത്തിൽ നിന്ന് വന്നതാണെന്നുള്ളതിന് അടിസ്ഥാനപരമായ തെളിവ്. പിന്നെ ഖുർആനിൽ ഒരുപാട് ഉദ്ധരിച്ചിട്ടുണ്ട്. ഖുർആനിൽ വിശ്വാസമില്ലാത്തവർക്ക് അതൊന്നും പറയേണ്ട കാര്യമില്ല, ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർക്കും അതൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ ബുദ്ധിപരമായി നോക്കുമ്പോൾ ദൈവം ഉണ്ടെന്നും ഈ ബുദ്ധിപരമായി നോക്കുമ്പോൾ ഖുർആൻ ദൈവത്തിൽ നിന്ന് വന്ന മഹത്തായ ഗ്രന്ഥമാണെന്നും വിശ്വസിക്കണം. മുസ്ലിങ്ങൾ ആദ്യം തന്നെ വിശ്വസിച്ചിട്ടുണ്ട്. അത് അമുസ്ലിം സുഹൃത്തുക്കളും നിരീശ്വരവാദികളായ ആളുകളുണ്ടെങ്കിൽ അവരും ഇത് വിശ്വസിക്കാൻ ബാധ്യസ്ഥരാണ്. ഇനി ഈ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള മതം അതെന്താണ്? മതം എന്ന് പറഞ്ഞാൽ സർവമതം സത്യം, അതാണ്. എല്ലാ മതങ്ങളും സത്യമാണ്. മതം എന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ ആകെ ഒറ്റ മതമാണ്. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ മിൻ ഖബ്ലു വഫി ഹാദ. നിങ്ങൾക്ക് അള്ള പേരിട്ടിരിക്കുന്ന ഒരു പേരുണ്ട് മുസ്ലിം. അത് മുമ്പുള്ളവർക്കും ആ പേരാണ്, ഇപ്പോഴുള്ളവർക്കും ആ പേരാണ് അള്ള ഇട്ടിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ഹിന്ദുമതം, ക്രിസ്തുമതം, സിഖ് മതം, ജൂതമതം, പാർസി മതം, ബുദ്ധമതം, ജൈനമതം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആര് പറഞ്ഞുണ്ടാക്കിയതാണ് ഇതൊക്കെ? ഇതൊക്കെ മറ്റുള്ള ആൾക്കാർ പറഞ്ഞുണ്ടാക്കി എന്നല്ലാതെ അങ്ങനെയുള്ള ഒരു മതത്തെ പറ്റി ദൈവം പറഞ്ഞിട്ടില്ല. ഇസ്ലാം മതത്തിനെ പറ്റി ബ്രിട്ടീഷുകാരൻ മുഹമ്മദിനീസം എന്നാ പറയാം. അത് മുഹമ്മദിന്റെ ഇസം, മാർക്സിസം ലെനിസം എന്നൊക്കെ പറയുന്ന മാതിരി മുഹമ്മദിന്റെ ഇസമാണിതെന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാരൻ ഇതിനെ മുഹമ്മദൻ മതം എന്നാക്കി തീർത്തതുപോലെ ഇസ്ലാം മതത്തിനെ പറഞ്ഞ് ജൂതമതമാക്കി തീർത്തു, ഇസ്ലാം മതത്തിനെ പറഞ്ഞ് ക്രിസ്തുമതമാക്കി തീർത്തു, ഇസ്ലാം മതത്തിനെ പറഞ്ഞ് ഹിന്ദുമതമാക്കി തീർത്തു. അതേ ഇസ്ലാം മതത്തിനെ തന്നെ സിഖ് മതവും ബുദ്ധമതവും ജൈനമതവുമാക്കി തീർത്തു. പക്ഷെ ഖുർആൻ അത് അംഗീകരിക്കുന്നില്ല. ഖുർആൻ പറയുന്നത് ഇസ്ലാം മതം മാത്രമേ ഉള്ളൂ, ഇസ്ലാം മതം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാല് മക്കത്ത് മുഹമ്മദ് നബി ഖുർആൻ കൊണ്ടുവന്നപ്പോൾ ഉള്ളതല്ല എന്ന് ഖുർആൻ പറയുന്നു. മുമ്പുള്ളതും ഇസ്ലാം മതമായിരുന്നു. അപ്പോൾ ഹിന്ദുമതവും സിഖ് മതവും ക്രിസ്തു മതവും ജൈന മതവും യൂത മതവും എല്ലാ മതവും ഭാരതി മതവും എല്ലാ മതവും ഇസ്ലാം മതമാണ്. അത് അല്ലാഹ് അവതരിപ്പിച്ചതാണ്. ഓരോ ജനവിഭാഗത്തിനും പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ലോകത്ത് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, ആ സൃഷ്ടിച്ച ദൈവത്തിന് ലോകത്തെ നന്നാക്കാൻ വേണ്ടി അതാത് കാലങ്ങളിൽ എല്ലാ സ്ഥലത്തും മിൻ ഉമ്മത്തിൻ ഇല്ലാ ഫലാ ഫീഹാ നദീർ, ലോകത്ത് ഏത് സമുദായം ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ പ്രവാചകന്മാര് വന്നിട്ടുണ്ട്. വലിക്കുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ഹും നാസിഖൂഹു, ഓരോ സമുദായത്തിനും നാം ആരാധനാക്രമങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, അവർ അത് ചെയ്യണം. ഖുർആൻ പറയുന്നതാണ് ഓരോ സമുദായത്തിനും. അപ്പൊ ഏതൊക്കെ സമുദായമാണ് ഇവിടെ ഉള്ളത്? വലൗഷാ അല്ലാഹു ലജഅൽനാകും ഉമ്മത്തം വാഹിദത്തൻ വലാക്കിൻ ലിയബ്ലുവക്കും ഫീമാ ആതാകും വഇലല്ലാഹി തുർജഉൽ ഉമൂർ. എന്തിനാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പടച്ചവൻ എല്ലാവരെയും ഒന്നിച്ചുണ്ടാക്കിക്കൂടെ? അതൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഖുർആൻ മറുപടി പറയാം. ഇവരൊക്കെ പടച്ചവന്റെ സൃഷ്ടികളല്ല, പിന്നെന്തിനാണ് ഇങ്ങനെ ഹിന്ദു മുസ്ലിം സിഖ് ക്രിസ്ത്യൻ ഇങ്ങനെയൊക്കെ ആക്കിയിരിക്കുന്നത്? എന്തിനാണ് എല്ലാവരെയും ഒന്നിച്ചൊരൊറ്റ ജാതി ആക്കിക്കൂടെ? ആക്കാമായിരുന്നു, അള്ളാഹ് തന്നെ പറയണം, ആക്കാമായിരുന്നു, പക്ഷേ നീ എബിലുവക്കും, നിങ്ങളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. നിങ്ങളിൽ പെട്ടവർ നന്നായി കഴിയുന്നവർ ആരാണെന്ന് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. എന്നിട്ട് നിങ്ങളെല്ലാവരും എന്റെ അടുത്തേക്ക് മടങ്ങി വരും. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളോട് പറയും. ആ പരീക്ഷണം നടത്താൻ വേണ്ടി നിങ്ങളെ വിവിധ സമുദായങ്ങളും ഗോത്രങ്ങളും ആക്കിയിരിക്കുന്നു. ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഉബൻ വഖബായില ലിതആറഫു ഇന്നാ അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങളെ എല്ലാവരെയും ഒരു സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ വിവിധ സമുദായങ്ങളും ഗോത്രങ്ങളും ഒക്കെ ആയി മാറിയത് എന്തുകൊണ്ടാണ്? ലിതആറഫു, നിങ്ങൾ അന്യോന്യം തിരിച്ചറിയാൻ വേണ്ടിയാണ്. ആളുകൾക്ക് പേരിടുന്ന എന്തിനാണ്? ആളുകളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഒരു തന്തയുടെയും തള്ളയുടെയും 10 മക്കളുണ്ടെങ്കിൽ ആ 10 മക്കൾക്കും 10 പേരിട്ട് കൊടുക്കും. 10 പേരിട്ടില്ലെങ്കിൽ ആളെ വിളിക്കാൻ പറ്റില്ല. അതിനാണ് ഈ 10 പേരിടുന്നത്. എല്ലാവരും ഒരു തള്ളയുടെയും തന്തയുടെ മക്കളാണ്, എല്ലാവരും ഒരുപോലെയാണെങ്കിലും പേര് മാറ്റുന്നതിന് വേണ്ടിയാണ്, തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഈ സമൂഹങ്ങളൊക്കെ ഇങ്ങനെ ആയി തീർന്നിരിക്കുന്നത് അന്യോന്യം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് എന്നല്ലാതെ, നിങ്ങൾ ഒരു കൂട്ടർ അള്ളാന്റെ ആൾക്കാരും മറ്റേ കൂട്ടർ നരകത്തിൽ പോണവരും ആവാൻ വേണ്ടി അല്ല എന്ന് ഖുർആൻ പറയുന്നു. അപ്പോ ആലോചിച്ചു നോക്കുക, എല്ലാ സമുദായങ്ങളിലും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, എല്ലാ സമുദായങ്ങൾക്കും ഉപദേശം ദൈവത്തിന്റെ ഉപദേശം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലും വരണ്ടേ പ്രവാചകന്മാര്? അറേബ്യയേക്കാൾ എത്രയോ പൌരാണികമായ ഒരു രാജ്യമാണ് ഇന്ത്യ. പ്രവാചകന്മാർ വരുന്നത് എവിടെയാ? ആളുകൾ തിങ്ങി താമസിക്കുന്ന സ്ഥലത്താണ്. നമ്മൾ പശ്ചിമേഷ്യയിൽ യൂഫ്രട്ടീസ് നദിയുടെയും ടൈഗ്രീസ് നദിയുടെയും ബാബിലോണിയയിലും ഇറാഖിലും ഒക്കെ പ്രവാചകന്മാർ വന്നിട്ടുള്ളതായിട്ടാണ് കേൾക്കുന്നത്. കാരണം അവിടെയൊക്കെയാണ് മനുഷ്യ സംസ്കാരം ഉടലെടുത്തിരുന്നത്, മനുഷ്യർ തിങ്ങി താമസിച്ചിരുന്നത്. മനുഷ്യരോട് ഉപദേശിക്കാനാണ് പ്രവാചകന്മാർ വരുന്നത്. അപ്പൊ മനുഷ്യരെവിടെയാണുള്ളതെന്ന് വെച്ചാൽ അവിടെ പ്രവാചകൻ വരും. അതുകൊണ്ട് യൂഫ്രട്ടീസിലും ടൈഗ്രീസിലും ഇറാഖിലും ബാബിലോണിയയിലും ഇവിടെയൊക്കെ പ്രവാചകന്മാർ വന്നു, അത് നാം കേൾക്കുന്നു. അതേസമയത്ത് അതിനേക്കാളും പൌരാണികമായിരുന്നു ചൈനയും ഇന്ത്യയും ഈജിപ്തും ഒക്കെ. ഇവിടെ ഗംഗാ നദിയുടെ തീരത്തും സിന്ധു നദിയുടെ തീരത്തുമൊക്കെ ഉന്നതമായ സംസ്കാരങ്ങൾ നിലനിന്നിരുന്നു. ആ സ്ഥലത്ത് പ്രവാചകൻ വന്നിട്ടില്ലേ? വരണ്ടേ ഖുർആൻ അനുസരിച്ച് വന്നിട്ടുണ്ട്. ആരാണ് വന്നിട്ടുള്ളത്? അതൊന്നും നമുക്ക് അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. ചില ആളുകൾ പറയുന്നു കൃഷ്ണൻ പ്രവാചകനായിരുന്നുവെന്ന്. കൃഷ്ണൻ പ്രവാചകനായിരുന്നുവെന്ന് ആണെങ്കിൽ ആയിക്കോട്ടെ, ഖുർആനിലൊന്നും അത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ അഹമ്മദികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു അതീതുണ്ട്, അത് നുണയാണ്. അതനുസരിച്ചിട്ട് നമ്മൾ കൃഷ്ണൻ പ്രവാചകനാണെന്നൊട്ട് വിശ്വസിക്കുകയില്ല. കാനബിൽ ഹിന്ദി നബിയുൻ ഇസ്മുഹു കാഹിനുൻ എന്നാ അവർ പറയും. അതിനവരർത്ഥം പറയല്, ഇന്ത്യയിൽ ഒരു നബി ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ ഒരു നബി പോരാ, ഒരുപാട് നബി ഉണ്ടാകണം. ഒരു നബി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് കാഹിൻ. കാഹിൻ എന്ന് പറഞ്ഞാൽ ജോത്സ്യൻ എന്നാണ്. ഒരർത്ഥം പറയല് കാഹിൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ ആയിരുന്നു. ആണെങ്കിൽ ആയിക്കോട്ടെ, നമുക്ക് യാതൊരു വിരോധമല്ല. പക്ഷെ ഈ നുണഹദീസിന്റെ അടിസ്ഥാനത്തിൽ കൃഷ്ണൻ പ്രവാചകനാണെന്ന് നമ്മൾ വിശ്വസിക്കില്ല. പിന്നെ നമുക്ക് വിശ്വസിക്കാം, എങ്ങനെ വിശ്വസിക്കാം? കൃഷ്ണൻ പറഞ്ഞത് എന്ന് പറയപ്പെടുന്ന ആ ഒരു ഗ്രന്ഥമുണ്ട്, ഭഗവത്ഗീത. അത് വായിച്ചു നോക്കുക, ഭഗവത്ഗീത വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് ഖുർആനും അതും കൂടി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ ഈ ഖുർആനിൽ പറയുന്നതും ഭഗവത്ഗീതയിൽ പറയുന്നതും ഒന്നാണ്. ഭഗവത്ഗീതയിൽ ഖുർആനിൽ എന്താ അടിസ്ഥാന സിദ്ധാന്തം? നിങ്ങൾ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, ഞാനാണ് നിങ്ങൾക്കിതെല്ലാം ചെയ്തു തന്നത്. ഭഗവത്ഗീതയിലും പറയുന്ന അതാണ്, നിങ്ങൾ എന്നെ ആരാധിച്ചാൽ എന്റെ അടുത്ത് വരും, നിങ്ങൾ വല്ല പിശാചുക്കളെ ആരാധിച്ചാൽ പിശാചിന്റെ അടുത്ത് പോകും, വല്ല ദേവതകളെ ആരാധിച്ചാൽ അവിടെ പോകും, കല്ലിനെ മണ്ണിനെ ആരാധിച്ചാൽ അവിടെ പോകും, എന്നെ ആരാധിച്ചാൽ എന്റെ അടുത്തെത്തും. ഇത് രണ്ടും ഒന്നല്ലേ. എന്നെ എന്ന് പറഞ്ഞത് കൃഷ്ണൻ പറഞ്ഞതാണ്. കൃഷ്ണൻ പറഞ്ഞപ്പോൾ മുഹമ്മദ് നബി പറഞ്ഞത് എന്താണ്? മുഹമ്മദ് നബി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അവതൊരു മഴ ഇറക്കി തരുന്നില്ലേ? ഞാൻ എന്ന് പറഞ്ഞ ആരാ? മുഹമ്മദ് നബിയാണ് പറയുന്നത്. മുഹമ്മദ് നബി ആർക്കെങ്കിലും മഴ ഇറക്കി കൊടുത്തിട്ടുണ്ടോ? ഞാൻ നിന്നെ പറഞ്ഞ ആരാണ്? പഠിച്ചവൻ ഇറക്കിയെന്നാണ്. പടത്തോൻ മുഹമ്മദ് നബിയുടെ നാവിലൂടെ സംസാരിക്കുകയാണ്. അതുകൊണ്ട് പടത്തോൻ പറയുന്നത് പോലെ മുഹമ്മദ് നബി ഇങ്ങോട്ട് പറഞ്ഞു. മുഹമ്മദ് നബി പ്രവാചകനാണ്, പടത്തോൻ പടത്തോനാണ്. പടത്തോന്റെ വാക്ക് അതേപടി ഇങ്ങോട്ട് ഉദ്ധരിക്കുക ചെയ്തത്, ഞാൻ നിങ്ങൾക്ക് മഴ ഇറക്കി തരുന്നു. കൃഷ്ണൻ പറഞ്ഞു, എന്നെ ആരാധിച്ചാൽ എന്റെ അടുത്തെത്തും. അത് കേട്ടപ്പോ വിവരം കേട്ടവർ മനസ്സിലാക്കിയത് എന്താണ്? കൃഷ്ണൻ പറഞ്ഞത് ദൈവത്തിന്റെ വാക്കാണ്. ദൈവം പറഞ്ഞ വാക്ക് ശ്രീകൃഷ്ണൻ പറഞ്ഞു, എന്നെ ആരാധിച്ചാൽ എന്റെ അടുത്തെത്തുമെന്ന് ദൈവം പറഞ്ഞത് ശ്രീകൃഷ്ണൻ പറഞ്ഞപ്പോൾ അത് കേട്ട വിഡ്ഢികൾ മനസ്സിലാക്കി. ഈ ശ്രീകൃഷ്ണൻ തന്നെയാണ് ദൈവം എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ശ്രീകൃഷ്ണനെ ദൈവമാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ മൂപ്പരെ വിഗ്രഹം വെച്ച് ആരാധിക്കാൻ തുടങ്ങിയത് ഈ തെറ്റിദ്ധാരണ കൊണ്ട്, വിവരക്കേട് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ കൃഷ്ണൻ പറഞ്ഞത് ദൈവം പറഞ്ഞ വാക്കായിരുന്നു. നീ രാമനെ എടുത്തു നോക്കുക, കൃഷ്ണന് മുമ്പുള്ള ആളാണ്. രാമായണത്തില് ഈ രാമായണത്തിൽ എന്താ പറയുന്നത്? ഒരു വാഗ്ദാനം പാലിക്കുന്നതിന് വേണ്ടി ഖുർആൻ പറഞ്ഞതാണ് ഔഫൂബിൽ ഉഖൂദ്. ഇസ്ലാം കാര്യത്തിൽപ്പെട്ട കാര്യമാണ്, കരാർ പാലിക്കണം, വാഗ്ദാനം ലംഘിക്കരുത്. അങ്ങനെ ഒരു അച്ഛന്റെ വാഗ്ദാനം പാലിക്കാൻ വേണ്ടി കാട്ടിൽ പോകുന്ന ഒരു രാമനെയാണ് ഈ രാമായണത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമാണ് വാഗ്ദാനം പാലിക്കുക. അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് രാമായണം ഇങ്ങോട്ട് വന്നത്. പിന്നെ അഹിംസ പഠിപ്പിച്ചിട്ടുണ്ട് രാമായണത്തിൽ. അഹിംസമെന്നാണ് ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അക്രമം കാണിക്കരുത്, അക്രമകാരികളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. രാമായണത്തിന്റെ തലക്കലും പറയുന്നത് അഹിംസയാണ്, നിങ്ങൾ അക്രമം കാണിക്കരുതെന്നാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ അബൂഹുറൈറമാര് അതിനെ ദുർവ്യാഖ്യാനം ചെയ്തു. അറേബ്യയിൽ അബൂഹുറൈറ ഉണ്ടായതുപോലെ നമ്മുടെ ഇന്ത്യയിലും പുരോഹിതന്മാരായ അബൂഹുറൈറമാരുണ്ടായി. അവരെന്ത് വ്യാഖ്യാനം കൊടുത്തു? അഹിംസ എന്ന് പറഞ്ഞാൽ ഒരു ജീവിയെയും കൊല്ലരുത് എന്നാണ്. ഒരു ജീവിയെയും കൊല്ലരുത് എന്നല്ല അതിന്റെ അർത്ഥം. അഹിംസ എന്ന് പറഞ്ഞാൽ അക്രമം അരുത് എന്നാണ്. ഒരു ജീവിയെയും കൊല്ലാതെ ഈ ഭൂമി ലോകത്ത് ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. അത് അപ്രായോഗികമാണ്, ദൈവം അങ്ങനെ കൽപ്പിക്കുകയുമില്ല. കൊതുക് അടിക്കുമ്പോ കൊതുകിനെ അടിക്കാത്ത ഏതെങ്കിലും അഹിംസക്കാരൻ ഈ ലോകത്തുണ്ടാകുമോ? ഈ റോഡിലൂടെ നടന്നു പോകുമ്പം ഉറുമ്പുകളെ ചവിട്ടിക്കൊല്ലാത്ത അഹിംസക്കാരനെ നമുക്ക് കാണാൻ കഴിയുമോ? ഈ ലോകത്തെ ഏറ്റവും വലിയ അഹിംസക്കാരനായ ഗാന്ധിജിയെ മൂട്ട കടിച്ചിട്ടുണ്ടെങ്കിൽ ഗാന്ധിജി മൂട്ടയെ കൊന്നിട്ടുണ്ടാകും, യാതൊരു സംശയമില്ല. ശരീരത്ത് രോഗാണുക്കൾ കയറി രോഗമുണ്ടാകുമ്പോൾ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് രോഗാണുക്കളെ കൊല്ലുന്നില്ലേ? അഹിംസക്കെതിരാവില്ലേ അപ്പോ അതൊക്കെ? അപ്പോ അഹിംസ എന്ന് പറഞ്ഞാല് ജീവികളെ കൊല്ലരുത് എന്നല്ല, അക്രമമരുത്. ഖുർആനിലും പറഞ്ഞത് അക്രമമരുത്, രാമായണത്തിലും പറഞ്ഞത് അക്രമമരുത്. രണ്ടും കൂടി ഒന്നാണ് അടിസ്ഥാനം. അപ്പോ പ്രവാചകന്മാർ ഉപദേശിച്ചതാണ് ഇന്ത്യയിലുള്ള ആളുകളെ. ഇന്ത്യയിൽ വന്ന പ്രവാചകന്മാര് അവരെ പിന്നെ ദൈവമാക്കിയതാണ് ആളുകള്. അവര് യഥാർത്ഥത്തിൽ പ്രവാചകന്മാരായിരുന്നു. കൃഷ്ണനും രാമനും പ്രവാചകനാണോ അല്ലെന്നൊന്നും നമുക്ക് തെരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി. ഒരുപാട് പ്രവാചകന്മാരെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രവാചകന്മാരെയും നമ്മൾ വിശ്വസിക്കണം. ഒരൊറ്റ പ്രവാചകനോടും ഒരു വിവേചനവും കാണിക്കാൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞ ഒരു ഗ്രന്ഥം ലോകത്തെവിടെയെങ്കിലും കാണാൻ കഴിയും? പിന്നെ പറഞ്ഞു, മാ ഉന്തില ഇലൈക്ക വമാ ഉന്തില മിൻ ഖബ്ലിക്ക, നിനക്കിറക്കി തന്ന ഈ ഖുർആനും ഈ വിശ്വസിക്കണം. ഖുർആൻ മാത്രം വിശ്വസിച്ചാൽ മുസ്ലിം ഈ ഖുർആനിന് മുമ്പിറക്കിയിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട്, ആ ഗ്രന്ഥങ്ങളെയും വിശ്വസിക്കണം. വന്നതാണെങ്കിൽ അത് വിശ്വസിച്ചേ മതിയാവൂ മുസ്ലിം. രാമായണം ദൈവീകമാണെങ്കിൽ അത് മുസ്ലിം വിശ്വസിച്ചേ മതിയാവൂ. ഇന്ത്യയിലും തൗറാത്തുമൊക്കെ വിശ്വസിക്കാത്തവൻ മുസ്ലിമല്ല. പല്ലേഹക്കും അഹ്ലുൽ ഇന്ത്യയിൽ വിവാ അൻസലല്ലാ. ഖുർആൻ പറഞ്ഞു, ക്രിസ്ത്യാനികളോട് പറഞ്ഞു, നിങ്ങളെ തൊപ്പി വെക്കുകയും വേണ്ട, സുന്നത്ത് കല്യാണം കഴിക്കുക ഒന്നും വേണ്ട, അതൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. പല്ലേഹക്കും അഹ്ലുൽ ഇന്ത്യയിൽ വിമാ അൻസലല്ലാ. ഇന്ത്യയിലുകാര് അല്ല അവർക്ക് ഇറക്കി കൊടുത്തുകൊണ്ട് വിധി പറയട്ടെ. ബൈബിളുകാർ വിധി പറയേണ്ടത് ബൈബിള് കൊണ്ടാണ്. വമല്ലം ഏക്കും വിമാ അന്തരല്ലാഹുലായിക്കൂവൻ. അല്ല ഇറക്കിയത് കൊണ്ട് വിധി പറയാത്തവൻ അവൻ സത്യനിഷേധിയാണ്. അപ്പൊ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയുടെ പുസ്തകം കൊണ്ട് വിധി പറയണം. ജൂതൻ ജൂതന്റെ പുസ്തകം കൊണ്ട് വിധി പറയുക. ഓൾഡ് ടെസ്റ്റ്മെന്റ് കൊണ്ട് അവന്റെ തൗറാത്ത് കൊണ്ട് വിധി പറഞ്ഞോട്ടെ. ഹിന്ദുക്കൾ അവരുടെ ഭഗവത്ഗീത കൊണ്ടും വിധി പറഞ്ഞോട്ടെ. രാമായണം കൊണ്ടും വിധി പറഞ്ഞോട്ടെ. പാർസികളുടെ ഗ്രന്ഥം കൊണ്ട് അവർ വിധി പറഞ്ഞുകൊള്ളട്ടെ. എന്നിട്ട് ഖുർആൻ പറയുന്നത് താലവു ഇലാ കലിമത്തിൻ സവായിം ബൈനനാ വബൈനക്കും അല്ലാ നഅബുദ ഇല്ലല്ലാഹ വലാ നുശ്രിക ബിഹി വലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബം മിൻ ദൂനില്ലാ. ഒരൊറ്റ കാര്യത്തിലേക്കേ ഖുർആൻ ക്ഷണിക്കുന്നുള്ളൂ മറ്റു മതസ്ഥരെ. എന്ത് കാര്യത്തിലേക്കാണ്? താലോ വരൂ, ഇവരെ വിളിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്നത് ജൂതന്മാരും ക്രിസ്ത്യാനികളും മാത്രമാണ്. ഹിന്ദുക്കൾ അറേബ്യയിൽ അന്ന് ഉണ്ടായിരുന്നില്ല. ഹിന്ദു എന്ന് പറയുന്ന ഒരു മതവുമല്ല, അത് വേറൊരു വസ്തുതയാണ്. ഹിന്ദു മതം എന്ന് പറഞ്ഞിട്ട് ഒരു മതമില്ല. അത് ഹിന്ദുക്കളുടെ പഴയ ഗ്രന്ഥങ്ങളിൽ ഈ അഥർവവേദം, സാമവേദം, ഋഗ്വേദം, യജുർവേദം എന്നൊക്കെ പറഞ്ഞ വേദങ്ങളുണ്ട്. അതിൽ പറഞ്ഞിട്ടില്ല ഹിന്ദു എന്നുള്ള മതം. പിന്നെ ഈ രാമായണത്തിലോ മഹാഭാരതത്തിലോ ഒന്നും ഈ ഹിന്ദു എന്നുള്ള പദം ഇല്ല. അങ്ങനെ ഹിന്ദുക്കളും അല്ല, ഹിന്ദുക്കൾ എന്നുള്ള പദം പുറത്തുനിന്ന് വന്ന പേർഷ്യക്കാരോ സിന്ധു നദി തീരത്ത് ജീവിച്ചിരുന്ന ആൾക്കാരെ വിളിച്ച ഒരു പദമാണ്. അങ്ങനെ ഹിന്ദു ആയതാണ്. അല്ലാതെ ഹിന്ദു എന്ന് പറഞ്ഞിട്ട് ഒരു മതമില്ല. ഭാരതീയ സംസ്കാരം അല്ലെങ്കിൽ സനാതന ധർമ്മം, ആര്യ സംസ്കാരം എന്നൊക്കെയാണ് അതിന് പറഞ്ഞിരുന്നത് പണ്ട് കാലത്ത്. ആ സംസ്കാരമാണ് പിന്നെ ഹിന്ദു ആയിട്ട് മാറിയത്. ആ കാലത്ത് ഈ വിഗ്രഹാരാധന ഒന്നും ഉണ്ടായിരുന്നില്ല. ഏത് വൈദിക കാലത്ത് ഇന്ന് നമ്മൾ കാണുന്നത് പോലുള്ള വിഗ്രഹങ്ങളോ ക്ഷേത്രങ്ങളോ ഒന്നുമേ ഉണ്ടായിരുന്നില്ല. പിന്നീട് വന്ന രാജാക്കന്മാര്, നമ്മുടെ മുസ്ലിം രാജാക്കന്മാര് പള്ളി ഉണ്ടാക്കിയതുപോലെ പിന്നീട് വന്ന ഈ ഇന്ത്യയിലെ രാജാക്കന്മാർ അവരുടെ പ്രൗഢി കാണിക്കാൻ വേണ്ടി ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുകയും അതിൽ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഉണ്ടായത് എന്നല്ലാതെ വൈദിക ശാസ്ത്രത്തിലുള്ളതല്ല വിഗ്രഹാരാധനയും ക്ഷേത്രവും ഒന്നും. അവിടെയൊക്കെ ഏകദൈവ വിശ്വാസമാണുള്ളത്. ഋഗ്വേദം എന്ന് പറയുന്ന ഏറ്റവും പൗരാണികമായ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പൗരാണികം അതാണെന്നാണ് പറയപ്പെടുന്നത്. ആ ഋഗ്വേദത്തിൽ ദൈവത്തോടുള്ള പ്രാർത്ഥനയാണുള്ളത്. ഒരു വിഗ്രഹത്തോടും പ്രാർത്ഥിക്കുന്നില്ല അതിലൊന്നും. ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒന്നും ഒരൊറ്റ ക്ഷേത്രത്തിലും പോയതായിട്ട് രാമായണത്തിലോ മഹാഭാരതത്തിലോ ഇല്ല. പിന്നെ എവിടെ നിന്നാണ് ഈ ക്ഷേത്രവും വിഗ്രഹവും ഒക്കെ ഉണ്ടായത്? പിന്നീട് വന്നിട്ടുള്ള രാജാക്കന്മാര് അവർ പടത്തുണ്ടാക്കിയതാണ്. എന്നിട്ടാണ് ഇപ്പോൾ അത് ഹിന്ദുമതം എന്ന് പറഞ്ഞുകൊണ്ട് കാട്ടിക്കൂട്ടുന്നത്. ഇത് ഹിന്ദുമതമായിരിക്കാം, പക്ഷേ ഭാരതീയ സംസ്കാരത്തിന് എതിരാണത്. ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അദ്ദേഹം അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല. നെഹ്റുവിനെ ആൾക്കാർ നിരീശ്വരവാദി എന്ന് പറയും. ഞാൻ പറയുന്നത് നെഹ്റു ഒരു യഥാർത്ഥ മുസ്ലിമായിരുന്നു എന്നാണ്. എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല. എന്താണ് അതിന് കാരണം? എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത പലതിന്റെ പേരിലും ദൈവത്തെ കൊണ്ടുപോയി ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു ദൈവത്തെ ഞാൻ വിശ്വസിക്കുകയില്ല. അത്രയും കൊണ്ട് നെഹ്റു നിർത്തിയില്ല. നിർത്തിയെങ്കിൽ പറയാമായിരുന്നു നെഹ്റു നിരീശ്വരവാദിയാണെന്ന്. പക്ഷേ പിന്നെയും അദ്ദേഹം എഴുതി, പക്ഷേ ഏകദൈവ വിശ്വാസം എനിക്ക് ആകർഷകമായി തോന്നുന്നു. അപ്പൊ നോക്കുക, നെഹ്റു മുസ്ലിമല്ല. എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളിൽ ദൈവത്തെ ആരോപിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയാണ്, വിഗ്രഹങ്ങൾ ദൈവമാണെന്ന് പറയുന്നു, മനുഷ്യൻ ദൈവമാണെന്ന് പറയുന്നു, കല്ലും കരടും കാഞ്ഞരക്കുറ്റിയും ഒക്കെ ദൈവമാണെന്ന് പറയുന്നു, പാമ്പിന്റെ പേരിൽ ദൈവത്തെ ആരോപിക്കുന്നു, പുഴയുടെ പേരിലും നദിയുടെ പേരിലും ഒക്കെ ആരോപിക്കുന്നു. അങ്ങനത്തെ ദൈവത്തെ ഒന്നും ഞാൻ വിശ്വസിക്കില്ല. പക്ഷേ ഏകദൈവ വിശ്വാസം ഇതൊന്നുമല്ലാത്ത മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസമാണത്. ആ വിശ്വാസം എനിക്ക് ശരിയായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞാൽ നെഹ്റു യഥാർത്ഥ മുസ്ലിം, നിരീശ്വരവാദിയല്ല. അദ്ദേഹം തന്നെ എഴുതി വെച്ചതാണ്. അപ്പോ ഇന്ത്യയില് എന്തുണ്ടായിരുന്നു? ഏകദൈവ വിശ്വാസമാണ് മുമ്പ് നിലനിന്നിരുന്നതെങ്കിലും അത് പിന്നീട് മാറി വരികയാണ് ചെയ്തത്. അതുപോലെ ലോകത്തിലുള്ള എല്ലാ പ്രവാചകന്മാരും ആദ്യം ഉപദേശിച്ചത് ഏകദൈവ വിശ്വാസം തന്നെയായിരുന്നു. ക്രിസ്തുമതം ഈസാനബി എന്ന് നമ്മൾ പറയുന്ന ആളാണ്. അദ്ദേഹം വന്നിട്ട് ആരോടെങ്കിലും പറയോ വിഗ്രഹത്തെ ആരാധിക്കാൻ? അദ്ദേഹം മരിച്ചു പോയിട്ട് മഹേശ്വരയിൽ ചെല്ലുമ്പം അല്ല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ഈ ആൾക്കാരോടൊക്കെ പറഞ്ഞിരുന്നോ? ഇപ്പൊ അവര് വെച്ചിട്ട് പൂജിക്കുകയാണ്, ക്രിസ്തുവിനെ വെച്ച് പൂജിക്കുകയാണ്. നീ ഇവരോട് ചോദിച്ചിരുന്ന് പറഞ്ഞിരുന്നോ നിന്നെ ആരാധിക്കണമെന്ന്? മാ കുൽത്തുലഹും ഇല്ലാ മാ അമർത്തനി അനി അബ്ദുല്ലാഹ റബ്ബി വ റബ്ബുക്കും വലമ്മാ തവഫൈതനി കുന്ത അന്തറഖീബ അലൈഹിം വാന്താലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇസാനബി പറയാണ്, ഞാൻ ഇവരോടൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിരുന്നത് ദൈവത്തെ മാത്രം ആരാധിക്കണമെന്നാണ്. അന്ന് ഇവരതന്നെ ചെയ്തിരുന്നത്. പിന്നെ ഞാൻ മരിച്ചുപോയി, മരിച്ചതിന് ശേഷം എന്തൊക്കെയാ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, നിനക്കറിയാമല്ലോ അത്, നീ അതൊക്കെ കണ്ടില്ലേ ഇവരെന്തൊക്കെയാ കാട്ടിക്കൂട്ടിയിരുന്നതെന്ന്. അതുകൊണ്ട് അവരോട് ചോദിച്ചോളൂ, ഞാൻ ഉത്തരവാദിയല്ല. ഈസാനബി മൈസറയിൽ നിന്ന് അള്ളാഹുവിനോട് പറയും. അപ്പൊ ഈസാനബി വിഗ്രഹാരാധന പ്രേരിപ്പിച്ചിട്ടില്ല, മൂസാനബിയും പ്രേരിപ്പിച്ചിട്ടില്ല. നമുക്കൊക്കെ അറിയാം, മൂസാനബിയുടെ കാലത്ത് ഒരുത്തൻ ഒരു കാളക്കുട്ടീനെ ഉണ്ടാക്കിയിട്ട് അതിൽ വലിച്ചിട്ട് ഊതാൻ ഊതിയിട്ടുണ്ടാക്കിയിട്ട് അതിനെല്ലാം കൂടി മൂസാനബി വന്നിട്ട് വലിച്ചെറിഞ്ഞ സംഭവമുണ്ട്, അതൊക്കെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരൊറ്റ പ്രവാചകന്മാരും ലോകത്ത് വന്നപ്പോൾ അവരാരും തന്നെ വിഗ്രഹാരാധനയെ എതിർക്കാത്തവരായിട്ടില്ല. എല്ലാവരും വിഗ്രഹാരാധനയെയും ബഹുദൈവ വിശ്വാസത്തെയും എതിർത്തവരാണ്. എല്ലാവരും പ്രചരിപ്പിച്ചത് ഏകദൈവ വിശ്വാസമാണ്. അത് ഇന്ത്യയിൽ വന്ന പ്രവാചകനായാലും അറേബ്യയിൽ വന്ന പ്രവാചകനായാലും ഏത് ലോകത്ത് പഠിച്ചവൻ അയച്ചിട്ടുള്ള പ്രവാചകനായാലും ഏകദൈവത്തെ ആരാധിക്കാനല്ലാതെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർ കൊണ്ടുവന്ന മതമൊക്കെ എന്താണ്? ഇസ്ലാം മതമാണ്. ഇസ്ലാം മതമാണ് അവർ കൊണ്ടുവന്നത്. പിന്നെന്തിനാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്നത്? പള്ളി പൊളിക്കുന്നതിനെ പറ്റിയും അമ്പലം തകർക്കുന്നതിനെ പറ്റിയും ഒക്കെ പറഞ്ഞതാണ് ഖുർആനിൽ. മനുഷ്യനെ മനുഷ്യനെ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് ദൈവം. തടഞ്ഞു നിർത്തിയിരുന്നില്ലെങ്കിൽ ഈ മനുഷ്യർ പോയിട്ട് വലിയ സന്യാസ മഠങ്ങളും അതുപോലെ ക്രിസ്ത്യാനികളെ ചർച്ചുകളും ജൂതന്മാരെ പള്ളികളും മുസ്ലിമീങ്ങളെ പള്ളികളും ഒക്കെ തച്ചു തകർക്കുമായിരുന്നു. പടച്ചവൻ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ പടച്ചവൻ പറയുന്നത് എന്താണ്? പള്ളി തകർക്കാൻ പാടില്ല, അമ്പലം പൊളിക്കാൻ പാടില്ല, മറ്റുള്ളവരുടെ ആരാധ്യ വസ്തുക്കളെ ഒന്നും തല്ലി പൊളിക്കാൻ പാടില്ല. ലാ യസ്ഹർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും ولا نساء من نساء عسى ان يكن خيرا منهن ولا تلمزوا انفسكم ولا تنابزوا بالالقاب بئس الاسم الفسوق بعد الايمان. എന്താണ് പറയുന്നത്? ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ കളിയാക്കരുത്. മുസ്ലിമീങ്ങൾ ഹിന്ദുക്കളെ കളിയാക്കാണ്, നിങ്ങളൊക്കെ കാഫിരീങ്ങളാരത്തിന്റെ ആളുകൾ. ഹിന്ദുക്കൾ മുസ്ലിമീങ്ങളെ കളിയാക്കാണ്, നിങ്ങളൊക്കെ മ്ലേച്ഛന്മാരെന്നും കൊള്ളാത്തവര് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സമുദായം തമ്മിൽ കളിയാക്കാൻ പാടില്ല. ഖുർആൻ ഉപദേശിച്ചതാണ്. അതുപോലെ നിങ്ങളെ ചീത്തപ്പേരുകൾ വിളിച്ചിട്ട് വിളിക്കരുത്, കുത്തുവാക്കുകൾ പറയരുത്, മറ്റുള്ളവരുടെ ഇരട്ടപ്പേരുകൾ വിളിക്കരുത്. നിങ്ങൾക്ക് ഈമാനുണ്ടെങ്കിൽ, ആ ഈമാൻ കിട്ടിയതിന് ശേഷം ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് മഹാതമ്മാടിത്തരമാണ് ഖുർആൻ. മറ്റുള്ളവരുടെ ആരാധ്യ വസ്തുക്കളെ തല്ലി പൊളിക്കാൻ പാടുണ്ടോ? അമ്പലം പൊളിക്കാൻ പാടുണ്ടോ? അമ്പലം പൊളിക്കാന്നാണ് ഇവിടെ ഓരോരുത്തർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അമ്പലത്തിൽ ശിർക്കല്ലേ? ശിർക്ക് പൊളിച്ചാൽ ശഹീദിന്റെ കൂലി കിട്ടൂലേ? കൂലി കിട്ടൂല എന്നാണ്, പൊളിക്കാനും പാടില്ലെന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. അമ്പലത്തിൽ നടക്കുന്ന ശിർക്ക് തന്നെ ശിർക്കിനെ അല്ല പൊറുക്കൂല, അത് അല്ല വേറെ പറഞ്ഞിട്ടില്ല. ശിർക്ക് ചെയ്യാൻ പാടില്ല, ശിർക്ക് അല്ല ഒരിക്കലും പൊറുക്കൂല, പൊറുക്കാത്ത മാപ്പില്ലാത്ത പാപമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വേറൊരാൾ ശിർക്ക് ചെയ്യുമ്പോൾ, അയാൾ ശിർക്ക് ചെയ്യുന്നത് അയാളുടെ ആ വിശ്വാസത്തിനനുസരിച്ചാണ് ചെയ്യുമ്പോൾ, അയാളുടെ ആരാധ്യ വസ്തുവിനെ തല്ലി പൊളിക്കാൻ പാടുണ്ടോ? അതിനെ ആക്ഷേപിക്കാൻ പോലും പാടില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. വലാത്ത സുബുല്ലദീന നിങ്ങൾ മറ്റുള്ളവർ ആരാധിക്കുന്ന അവരുടെ ആരാധ്യ വസ്തുക്കളുണ്ട്. ആരാധ്യ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങളുണ്ടായിരിക്കും, അതുപോലെ മറ്റു പല സാധനങ്ങളും ആരാധിക്കുന്ന ആളുകളുണ്ട്. ആ സാധനങ്ങളെ ആക്ഷേപിക്കരുത്. ആക്ഷേപിക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ തല്ലിപ്പൊളിക്കുന്ന പ്രശ്നമില്ല. ആക്ഷേപിക്കാൻ പോലും പാടില്ല. ഗുരുവായൂരപ്പന് വല്ലവരും പോയി പൂജിക്കുന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പന് മുസ്ലിമീങ്ങൾ പൂജിക്കാൻ പാടില്ല, അത് ശിർക്കാണ്, യാതൊരു സംശയവുമില്ല. ഖുർആനിൽ വിശ്വസിക്കുന്നവർക്ക് അത് പാടില്ല. ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്ന വിഗ്രഹത്തെ മുസ്ലിമീങ്ങൾ പൂജിക്കാൻ പാടില്ല, ഖുർആൻ അംഗീകരിക്കുന്നവര് പൂജിക്കാൻ പാടില്ല, ശിർക്കാണത്. പക്ഷേ അതിനെ പൂജിക്കാൻ വേറെ കുറെ ആളുകൾ പോകുന്നുണ്ട്. അവരെ വിശ്വാസത്തോടു കൂടിയാണ് അതിന് പോകുന്നത്. ആ വിശ്വാസത്തോടു കൂടി അവർ പോകുമ്പോൾ ഗുരുവായൂരപ്പനെ നിങ്ങൾ ആക്ഷേപിക്കരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ ആക്ഷേപിക്കരുതെന്ന് പറഞ്ഞത്? ഗുരുവായൂരപ്പനെ നിങ്ങൾ ആക്ഷേപിച്ചാൽ നിങ്ങളുടെയും അവരുടെയും ദൈവമായിരിക്കുന്ന അള്ളാഹുവിനെ നിങ്ങളോടുള്ള ശത്രുത കൊണ്ട് അവരാക്ഷേപിക്കും. അതാണ് ദൈവത്തിനെ അവര് നിങ്ങൾ കാരണമായിട്ട് ആക്ഷേപിക്കാൻ കാരണമായി തീരും. അപ്പൊ അവർ ചെയ്യുന്നത് മഹാപാതകമാകും. ആ പാതകത്തിന് കാരണക്കാരായത് നിങ്ങളാണ്. അതുകൊണ്ട് ഗുരുവായൂരപ്പോന്നവന്റെ ഗുരുവായൂരപ്പനെ ആക്ഷേപിക്കരുത്, ശബരിമല അയ്യപ്പനെയും നിങ്ങൾ ആക്ഷേപിക്കരുത്. ആക്ഷേപിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വർണം കൊണ്ടുപോയി കൂട്ടിയിട്ട് അമ്പലത്തിൽ വെച്ചിരിക്കുകയാണ്. അമ്പലത്തിലെ വിഗ്രഹമൊക്കെ സ്വർണമായിരുന്നു. അങ്ങനെ വിദേശികളായ മുസ്ലിം അക്രമികളും അല്ലാത്ത അക്രമികളും ഇവിടുത്തെ ഹിന്ദു രാജാക്കന്മാരും അല്ലാത്തവരും ക്രിസ്ത്യാനികളും ഈ ബ്രിട്ടീഷുകാരും എല്ലാം അമ്പലം പൊളിച്ചിട്ടുണ്ട്. അമ്പലം പൊളിച്ചിട്ടുള്ളത് ഈ വിഗ്രഹം തകർക്കാൻ വേണ്ടിയായിരുന്നില്ല, സ്വർണം മോഷ്ടിക്കാൻ വേണ്ടിയായിരുന്നു. അമ്പലത്തിൽ സ്വർണം കൊണ്ടുവച്ചിരുന്നു, സ്വർണം മോഷ്ടിക്കാൻ വേണ്ടി വിദേശത്തു നിന്ന് വന്നവർ തല്ലിപ്പൊളിച്ചു. ആ തല്ലിപ്പൊളിക്കുന്ന കൂട്ടത്തിൽ ഇവിടെ ഒരുപാട് വിഗ്രഹം പൊളിച്ചിട്ടുണ്ടാകും, അതിനെ എതിർക്കാൻ ചെന്നവരെ കൊന്നിട്ടുണ്ടാകും. അതിനൊന്നും ഇസ്ലാം ഉത്തരവാദിയല്ല. അത് അവിടെ സ്വർണം കൊണ്ടുവച്ചവരും ഇസ്ലാമിന്റെ പേര് ഇവർക്കുണ്ടാവും. ഇസ്ലാമിന്റെ ആൾക്കാർ മാത്രമല്ല ഹിന്ദുക്കളും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വിഗ്രഹങ്ങളും അമ്പലങ്ങളും ഒക്കെ പൊളിച്ചിട്ടുണ്ട്. അത് ഈ സ്വർണം സമ്പത്ത് മോഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോ അള്ളാഹു പറയുന്നത് എന്താണ്, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും പ്രവാചകന്മാരെ അയച്ചു കൊടുത്തിട്ടുണ്ട്, അവർക്കൊക്കെ ആരാധനാ രീതികൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ആരാധനാ രീതി അനുസരിച്ച് അവരാരാധന നടത്തിക്കൊള്ളട്ടെ. ദിക്കുല്ലിൻ ജാല മൻസക്കൻ ഹും നാസിക്കൂഹു. ആ അവർക്ക് എന്താണ് ആരാധന എന്ന് വെച്ചാൽ ആ ആരാധന അവർ നടത്തിക്കൊള്ളട്ടെ. അപ്പോ ഹിന്ദുക്കൾ നിസ്കരിക്കണ്ടേ? നിസ്കരിക്കണം. എങ്ങനെയാ നിസ്കരിക്കുന്നത്? അവർക്കൊരു നിസ്കാരക്രമം അവർക്കറിയാം. ആ നിസ്കാരം അനുസരിച്ച് അവർ നിസ്കരിച്ചുകൊള്ളട്ടെ. നിങ്ങളെ നിസ്കാരം അവർ നിസ്കരിച്ചോളണമെന്നില്ല. അവർ നോമ്പ് നോക്കണ്ടേ? ആ നോമ്പ് നോക്കണം. അവർ വിശ്വാസത്തോടുകൂടി ഏകാദശി വ്രതം അവരനുഷ്ഠിച്ചോട്ടെ. അവരതാണ് നോക്കുന്നതെങ്കിൽ ഖുർആൻ പറഞ്ഞതാണ്, അവർ നോറ്റോട്ടെ. അപ്പൊ ക്രിസ്ത്യാനികൾ നിസ്കരിക്കണ്ടേ? ആ നിസ്കരിക്കണം. ഓർക്ക് അള്ള നിശ്ചയിച്ചു കൊടുത്ത നിസ്കാരം ഉണ്ടാകും, അതനുസരിച്ച് നിസ്കരിച്ചോട്ടെ. ഒരു നോമ്പ് നോക്കണ്ടേ? ഒരു ഈസ്റ്ററിന് മുമ്പായിട്ട് 19 ദിവസം ഒന്നായിട്ട് നോമ്പ് നോക്കുന്നുണ്ട് വ്രതം, ഒരു നോറ്റോട്ടെ. അത് നിങ്ങൾ നോക്കണ്ട, അതൊക്കെ പഠിത്തവൻ കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഖുർആൻ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഒരു നിസ്കാരവും നോമ്പൊക്കെ നിശ്ചയിച്ചു വന്നിട്ടുണ്ട്, അത് നിങ്ങളും ചെയ്തോളൂ. അങ്ങനെ ചെയ്താൽ എന്താണ്, ഇന്നല്ലദീന ആമനു والذين هادوا والنصارى والصابئون من آمن بالله واليوم الآخر وعمل صالحا فلا خوف عليهم ولا هم يحزنون إن الذين آمنوا സത്യവിശ്വാസികൾ ബ്രാക്കറ്റിൽ നമ്മളെ മുജാഹിദീങ്ങളെ തഫ്സീറും കൂടെ എടുത്തു നോക്കിക്കോളെ. നിങ്ങൾ മുജാഹിദീങ്ങളെ തഫ്സീറിൽ എഴുതിയിരിക്കുന്നു, മുഹമ്മദ് നബിയെ കൊണ്ട് വിശ്വസിച്ചവർ. والذين هادوا പിന്നെ ജൂതന്മാര്, والنصارى ക്രിസ്ത്യാനികള്, സാബിയൂന, സാബിയൂ എന്ന് പറഞ്ഞിട്ട് ഒരു വർഗം ഉണ്ടായിരുന്നു, ജ്യോത്സ്യന്മാരാണ്. അവർക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ ഒരു ജ്യോത്സ്യന്മാരായിരുന്നു. അങ്ങനെ ഒരു വിഭാഗം അറേബ്യയിലുണ്ടായിരുന്നു. അവരും ആരായിക്കൊള്ളട്ടെ, സമുദായം ഏതായിക്കൊള്ളട്ടെ, എവിടെ ജനിച്ചു എന്നുള്ളത് ഇവിടെ പ്രശ്നമല്ല. ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ് മോക്ഷം. അതാ ഖുർആൻ പറയുന്നത്, ഒരുത്തൻ എവിടെ ജനിച്ചു അതാരും ഇവിടെ നോക്കുന്നില്ല. എവിടെങ്കിലും ജനിച്ചോട്ടെ, ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കാളികാവിൽ ജനിക്കണമെന്ന് പടച്ചോൻ അപേക്ഷ കൊടുത്തിട്ട് ജനിച്ചതല്ല. ഇന്ന ആളുടെ മകനായിട്ട് ഇന്നടത്ത് ജനിക്കണമെന്ന് എവിടെയും അപേക്ഷിക്കാൻ പോയിട്ടില്ലാരും. എങ്ങനെയോ പടച്ചവന്റെ ഇഷ്ടപ്രകാരം ജനിച്ചു പോയതാണ്. മുസ്ലിം കുടുംബത്തിൽ ഒരിക്കലും ജനിക്കുന്നത് പടച്ചവന്റെ ഇഷ്ടപ്രകാരം. ഓൻ മുസ്ലിം ആവാൻ വേണ്ടിട്ട് എന്താവാൻ വേണ്ടിട്ടായാലും അങ്ങനെ ജനിക്കുന്നു. ഹിന്ദു കുടുംബത്തിൽ ഒരുത്തൻ ജനിക്കുന്നതിന് അവനല്ല ഉത്തരവാദി, പടച്ചവൻ ജനിപ്പിക്കുന്നതാണ്. അതുപോലെ ഏത് സമുദായത്തിൽ ആര് ജനിക്കുന്നോ ആ സമുദായത്തിനൊക്കെ എങ്ങനെയോ അങ്ങനെ പേര് വന്നതാണ്, അതിനൊന്നും അവൻ ഉത്തരവാദിയല്ല. പിന്നെ ആ സമുദായത്തിന്റെ പേരും പറഞ്ഞിട്ട് അവൻ എന്ത് വകയിലാണ് നരകത്തിലിടുക? അപ്പൊ സമുദായത്തിനെ നോക്കിയിട്ടല്ല ഒരാൾക്ക് നരകവും സ്വർഗവും കിട്ടുന്നത്, മറിച്ച് അവന്റെ കർമ്മം നോക്കിയിട്ടാണ് ഖുർആൻ പറയുന്നു. അതുകൊണ്ട് അവൻ ആരായിക്കൊള്ളട്ടെ, മൻ ആമനമില്ലായി, അള്ളാഹുവിനെ വിശ്വസിക്കുകയും വാമില സാലിയൻ, അവൻ സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്താൽ ഫലാഹുന്നാലേയും വലാഹും യസനൂൻ, അവർക്ക് യാതൊരു ഭയപ്പാടുമില്ല, യാതൊരു വ്യസനവും വേണ്ട. ഹിന്ദുവാണോ, പടച്ചവനെ വിശ്വസിച്ചിട്ട് നല്ല കർമ്മങ്ങൾ ചെയ്തോളൂ. നല്ല കർമ്മം എന്ന് പറഞ്ഞാൽ നിൽക്കാരോ നോമ്പുമല്ല, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. പൊതുസേവനം ചെയ്യുക, യൂതനാണോ അവനും അത് ചെയ്യുക, മുസ്ലിമാണോ അതും ചെയ്യുക, വേറെ ഏതോ അരിജനോ ഗിരിജനോ എന്തോ ആയിക്കൊള്ളട്ടെ, അവൻ ചെയ്തു കഴിഞ്ഞാൽ അവന് മോക്ഷമുണ്ട്, ഖുർആൻ ഉറപ്പ് നൽകുകയാണ്. വേറൊരാള് കാഫിറാക്കിയിട്ടും മുശ്രിക്കാക്കിയിട്ടൊന്നും യാതൊരു കാര്യവുമില്ല, ഇത് ഖുർആൻ പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് വിവാഹബന്ധമോ ഇങ്ങനെയുള്ള ആളുകൾ മുസ്ലിമും മുസ്ലിമും തമ്മിൽ ഇതെല്ലാം മുസ്ലിമാണെന്നാണ് പറയുന്നത്. ഖുർആൻ പറഞ്ഞ എല്ലാവരും മുസ്ലിമീങ്ങളാണ്, ഇങ്ങനെ ചെയ്യുന്നവരെല്ലാം മുസ്ലിമാണ്. അപ്പൊ വിവാഹബന്ധമോ ഇവിടെയുള്ള അജനങ്ങളുമായിട്ടും ഗിരിജനങ്ങളുമായിട്ടും ഒക്കെ വിവാഹബന്ധമോ അതും ചെയ്യാം. അത് ഖുർആൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് നല്ല സാധനങ്ങൾ അനുവദനീയമാണ്. നല്ല സാധനം അനുവദനീയമാണെന്ന് പറഞ്ഞ് നമ്മുടെ പഴയ മുസ്ലിയാക്കന്മാർ സമ്മതിക്കൂല. സ്വർണം ധരിക്കാൻ പാടില്ല, പട്ട് ധരിക്കാൻ പാടില്ല, നല്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല, നല്ല പാനീയം കുടിക്കാൻ പാടില്ല, അതൊക്കെ സ്വർഗത്തിൽ നിന്ന് കിട്ടും, ഇവിടുന്ന് അതൊന്നും വേണ്ട. ഇതാ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ പടച്ചവൻ പറയുന്നത്, നിങ്ങൾക്ക് എല്ലാ നല്ല സാധനവും ഇവിടുന്ന് തന്നെ കഴിക്കാം, ഉപയോഗിക്കാം. ഇപ്പൊ താമുല്ലദീന ഊത്തുൽ കിതാബ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്, ഗ്രന്ഥം നൽകപ്പെട്ട ആളുകളുടെ ഭക്ഷണവും നിങ്ങൾക്ക് കഴിക്കാം. അതായത് ഗ്രന്ഥം നൽകപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ്. അവരുടെ ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ കഴിക്കാമെന്ന് അതിങ്ങനെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം, മുസ്ലിമീങ്ങൾക്ക് നിഷിദ്ധമായ ചില ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നവരാണ് ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും. ഏതൊക്കെയാണ് മുസ്ലിമീങ്ങൾക്ക് നിഷിദ്ധമായ ഭക്ഷണ സാധനങ്ങൾ? ഹുരിമത്തെ അലൈക്കുമുൽ മൈത്തത്തു വദ്ദമു വലഹമുൽ ഖിൻസീരി വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹി വൽ മുൻഖനിഖത്തു വൽ മൗഖൂദത്തു വൽ മുതറദ്ദിയത്തു വമാ അഖല സബ്ഉ ഇല്ലാ മാ ദക്കൈതും വമാ ദുബിഹ അലൻ നുസുബി വാൻ ദസ്തഖ്സിമു ബിൽ അസ്ലാം. ഇത് മുസ്ലിമീങ്ങൾക്ക് നിഷിദ്ധമായ ഭക്ഷണത്തിന്റെ പട്ടികയാണ്. രക്തം, അതുപോലെ ശവം, അതുപോലെ ഈ പന്നിയുടെ മാംസം, അതുപോലെ ദൈവത്തിനല്ലാത്ത ആളുകൾക്ക് വേണ്ടി അറുത്തത്, അതുപോലെ വല്ല വന്യമൃഗങ്ങൾ പിടിച്ചു തിന്നതിന്റെ ബാക്കി, അതുപോലെ പന്തായം വെച്ചിട്ട് അങ്ങനെ ഒരു കുന്തക്കളി ഉണ്ടായിരുന്നു, അങ്ങനെ കളിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മൃഗങ്ങൾ, അതുപോലെ വിഗ്രഹങ്ങളുടെ പുറത്തു കൊണ്ടുപോയിട്ട് അറുത്തിടുന്ന മൃഗങ്ങൾ, ഇതൊന്നും തിന്നാൻ പാടില്ല. ഇതൊക്കെ ശിർക്കിന്റെ സാധനങ്ങളായതുകൊണ്ട് ഇതൊന്നും തിന്നാൻ പാടില്ല എന്ന് മുസ്ലിമീങ്ങളെ വിരോധിച്ചു. പക്ഷേ പന്നി മാംസം ഈ ഇവര് തിന്നാറുണ്ട്, അതിന് ക്രിസ്ത്യാനികൾ തിന്നാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അവരുടെ ഭക്ഷണവും ഹലാലാണെന്ന് പ്രത്യേകം എടുത്തു പറയാൻ കാരണം, അവർ പന്നി മാംസം തിന്നുമ്പോൾ നിങ്ങൾ അത് തിന്നരുത്. അതല്ലാത്ത തയ്യബാത്തായിട്ട് നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഭക്ഷണം അവരെ കൂടെ കഴിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. താമുക്കും ഹില്ലുല്ലഹും, നിങ്ങളുടെ ഭക്ഷണം അവർക്കും കൊടുക്കാം. എന്നിട്ട് പറയുന്നു, വൽ മുഅ്സനാത്തു മിനൽ മുഅ്മിനാത്തി, മുഅ്മിനായ സ്ത്രീകളായ പതിവ്രതകളായ സ്ത്രീകളെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാം. വൽ മുഅ്സനാത്തുമിനല്ലദീന ഊത്തുൽ കിതാബ്, ഈ ഗ്രന്ഥം നൽകപ്പെട്ട ജൂതന്മാരും ക്രിസ്ത്യാനികളുമില്ലേ, അവരുടെ സ്ത്രീകളെയും നിങ്ങൾക്ക് വിവാഹം ചെയ്യാം. അറേബ്യയിലുണ്ടായിരുന്നത് ഈ മതവിശ്വാസികളായ രണ്ട് വിവാഹങ്ങളാണ്, അതുകൊണ്ട് അവരെ എടുത്തു പറഞ്ഞു. ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങൾക്കോ? ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങൾക്ക് ഇന്ത്യയിൽ ശിർക്ക് ചെയ്യാതെ പടച്ചവനെ വിശ്വസിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഹിന്ദുക്കൾ എന്ന് വിളിക്കപ്പെടുന്ന, ഹിന്ദു എന്ന് ഖുർആൻ അവരെ വിളിക്കുന്നില്ല, ഹിന്ദുക്കൾ എന്ന് മറ്റുള്ളവരാൽ വിളിക്കപ്പെടുന്ന അവരുടെ സ്ത്രീകളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടുകൂടെ, ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഏർപ്പെടുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ അവർ ശിർക്ക് ചെയ്യുന്നവരാകരുത്. ആരാണ് ശിർക്ക്? ഖുർആൻ പറഞ്ഞിരിക്കുന്ന ആരെ വിവാഹം കഴിച്ചുകൂടാന്നാണ്? മുശ്രിക്കിനെ വിവാഹം കഴിച്ചുകൂടാ. വല തുങ്കിവൽ മുശ്രിക്കാത്തി ഹത്താ യുഅ്മിന വല അബ്ദു മുഅ്മിനൻ ഖൈറു മിൻ മുശ്രിക്കൻ വല വഅജബക്കും വല തുങ്കിവൽ വല വല അമത്തും മുഅ്മിനത്തൻ ഖൈറു മിൻ മുശ്രിക്കത്തൻ വല വഅജബത്തുക്കും വല തുങ്കിവൽ മുശ്രിക്കീന ഹത്താ യുഅ്മിനു വല അബ്ദു മുഅ്മിനൻ ഖൈറു മിൻ മുശ്രിക്കൻ വല വഅജബക്കും. ഖുർആൻ വിവാഹം കഴിക്കാൻ പാടില്ലാത്തവരുടെ പട്ടികയാണ് പറഞ്ഞത്. മുശ്രിക്കീങ്ങളെ, മുശ്രിക്കായ സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. അവർ മുഅ്മിനാകുന്നത് വരെ അവരെ കഴിക്കാൻ പാടില്ല. നിങ്ങൾക്ക് അടിമയായ ഒരു സ്ത്രീയാണെങ്കിൽ ആ അടിമയായ സ്ത്രീയെക്കാളും ഈ മുശ്രിക്കത്തിന് സൗന്ദര്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും ഈ അടിമയെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. ആ സുന്ദരിയായ മുശ്രിക്കത്തിനെ കല്യാണം കഴിക്കരുത്. അതുപോലെ മുഅ്മിനായ ഒരു സ്ത്രീ ഒരു മുശ്രിക്കിനെ വിവാഹം കഴിക്കാൻ പാടില്ല. അതിനേക്കാളും നല്ലത് ഇവനേക്കാളും സൗന്ദര്യമില്ലാത്ത ഒരു അടിമയെ വിവാഹം കഴിക്കുന്നതാണ്. ആരാണ് മുശ്രിക്ക്? ആരാണ് ഈ മുശ്രിക്ക് എന്ന് പറയുന്ന ആള്? സുന്നികൾ പറയും, മുജാഹിദീങ്ങൾ പറയും സുന്നികൾ മുശ്രിക്കാണ്, കാരണം അവർ ശിർക്ക് ചെയ്യുന്നവരാണ്. തപരാരാധന നടത്തുന്നവരാണ്, തവത്തുലി ചെയ്യുന്നവരാണ്, ഇത്തിവാദ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അവർ മുശിരിക്കാണ്. അപ്പൊ ഒരു മുജാഹിദിനെ സുന്നിയായ സ്ത്രീയെ വിവാഹം കഴിക്കാൻ പാടുണ്ടോ? മുശിരിക്കിനെ വിവാഹം കഴിച്ചുകൂടാന്നാണ് പറയുന്നത്. കഴിക്കാൻ പാടുണ്ടെന്നാണ് നമ്മൾ പറയുന്നത്, ഖുർആൻ പറയുന്നത്. അതൊക്കെ ശിർക്കാണെന്ന് ഇവർ പറയുകയാണ്. ഇവരെ കേടുകൊണ്ടെന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും, മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അതുകൊണ്ട് അത് ശിർക്കല്ല. സുന്നികൾ മുശിരിക്കീങ്ങളും അല്ല. മുജാഹിദീങ്ങൾ പറയുന്ന മാതിരി സുന്നികൾ മുശിരിക്കീങ്ങളാണെന്ന് ഖുർആന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അഭിപ്രായപ്പെട്ടുകൂടാ. അവർ മുസ്ലിമീങ്ങളാണ്. അതുകൊണ്ട് മുജാഹിദിനെ മുശിരിക്കാണെന്ന് അവർ വിളിക്കുന്ന സുന്നിയെ വിവാഹം കഴിക്കാം. അതുപോലെ മുസ്ലിമായ ഒരാൾക്ക് മുശിരിക്കാണെന്ന് നമ്മൾ വിളിക്കുന്ന ഹിന്ദുക്കളെയും വിവാഹം കഴിക്കാം. ആ ഹിന്ദു പരസ്യമായിട്ട് ശിർക്ക് ചെയ്യാത്തവർ ഹിന്ദുക്കളുടെ കൂട്ടത്തിലുണ്ട്, വിഗ്രഹാരാധന നടത്താത്തവരുണ്ട്, ദേഹദൈവ വിശ്വാസികളായ ആളുകളുണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവരായ ആളുകളുമായിട്ട് അവർ ഏത് മതത്തിലോ ഏത് ജാതിയിലോ ജനിച്ചുവെന്ന് നോക്കാതെ അവരുമായിട്ട് വിവാഹ ബന്ധത്തിലേർപ്പെടുന്നതിന് ഖുർആൻ യാതൊരു വിലക്കും കൽപ്പിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രയും വിശാലമായിട്ട് വിശാല ഹൃദയത്തോടുകൂടി പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥം, അത് വർഗീയവാദികളുടെ ഗ്രന്ഥമാണ്. അതിന്റെ ആൾക്കാരൊക്കെ വർഗീയവാദികളാണെന്നാ പറയുന്നത്. അതെന്താണ് കാരണം വർഗീയവാദികളാകാൻ? ഖുർആനല്ല അതിന്റെ ഉത്തരവാദി. ഖുർആനെ മറച്ചു വെച്ചിട്ട് പഠിപ്പിച്ചതാണ് കാരണം. നബി തന്നെ പല സ്ത്രീകളെയും പല യുദ്ധങ്ങളിൽ നിന്നും അവരൊന്നും വിശ്വസിച്ചിട്ടൊന്നുമല്ല നബി വിവാഹം കഴിച്ചത്. ഒരാളെ തൊപ്പിയിട്ടിട്ടും കുപ്പായ വെടിയിച്ചിട്ടും മക്കനെ ധരിപ്പിച്ചിട്ടുമൊന്നും വിവാഹം കഴിക്കണമെന്ന് ഇസ്ലാമിൽ യാതൊരു നിബന്ധനയുമില്ല. അങ്ങനെ ഒരു നിബന്ധന വിട്ട് പറഞ്ഞിട്ടുമില്ല. ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് ശിർക്ക്, പൊരുക്കപ്പെടാത്ത ശിർക്ക്. ആ ശിർക്ക് എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ശിർക്ക് എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധന മാത്രമല്ല, ദൈവത്തിന്റെ കഴിവുകൾ ആർക്കെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കുകയോ ഏതെങ്കിലും ഒരുത്തന് വകവെച്ചു കൊടുക്കുകയോ ചെയ്താൽ അത് ശിർക്കാണ്. അങ്ങനെ ചെയ്യുന്നില്ലേ? മരിച്ചുപോയ മഹാത്മാക്കൾക്കൊക്കെ വിളിച്ച് കൂവിയാൽ അത് ഉത്തരം കിട്ടുമെന്ന് പറയുന്ന ആൾക്കാർ ഇവിടില്ലേ? പക്ഷെ അവരെയൊന്നും നമ്മൾ മുശ്രിക്കുകളുടെ പട്ടികയിൽപ്പെടുത്തരുത്. കാരണം വിവരമില്ലാത്തതുകൊണ്ട്, അറിവില്ലാത്തതുകൊണ്ട് പൊതുജനം പറയുന്നതാണ്. യൂതന്മാരെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അവരുടെ കൂട്ടത്തിൽ വിവരമില്ലാത്ത, പറഞ്ഞാൽ അറിവില്ലാത്ത കുറെ ആളുകളുണ്ട്, പാവങ്ങളാണവർ. അവരെ, അവരുടെ നിഷ്കളങ്കതയെ നമ്മൾ മാനിക്കണം. പക്ഷെ അവരെ വഴിവിഴപ്പിക്കുന്നത് ആരാണ്? ആ വഴിവിഴപ്പിക്കുന്ന ആളുകളാണ് ഇതിനെല്ലാം ഉത്തരവാദികളും നരകത്തിന്റെ അവകാശികളും. അവരെ വഴിവിഴപ്പിക്കുന്ന അവരുടെ പുരോഹിതന്മാരാണ്. അതുപോലെ ഈ മുസ്ലിം സമുദായത്തിലുള്ള പാവപ്പെട്ടവനെ പറഞ്ഞ് വഴിവിഴപ്പിക്കുന്നത് മുസ്ലിം സമുദായത്തിലെ പുരോഹിതന്മാരാണ്. ഹിന്ദു സമുദായക്കാരെ കൊണ്ട് വിഗ്രഹാരാധന നടത്തിക്കുന്നത് ആരാണ്? ഈ ക്ഷേത്ര ഭാരവാഹികൾ എന്ന് പറയുന്നവർക്കൊന്നും വിഗ്രഹാരാധനയിൽ വിശ്വാസമുള്ളവരല്ല. പാവപ്പെട്ടവരുടെ ഭക്തി ചൂഷണം ചെയ്ത് അവരെ അവിടുത്തേക്ക് ആകർഷിച്ച് അവരിൽ നിന്ന് സമ്പത്ത് തട്ടാൻ വേണ്ടി നിരീശ്വരവാദികളായ ആളുകൾ പോലും ഈ ക്ഷേത്രത്തിന്റെ തലപ്പങ്കണത്തിൽ കയറിയിരിക്കുന്നുണ്ട്. നിരീശ്വരവാദികളായ ആളുകള് പള്ളിക്കമ്മിറ്റിയുടെ സെക്രട്ടറി ആകുന്നുണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ്. അതിനുവേണ്ടി ലഹളം കൂടുന്നുണ്ട്. പണ്ടൊരിക്കൽ ഭീമാപ്പള്ളിയിൽ ഒരു പെണ്ണിനെ ഹദ്ദടിച്ചെന്നും പറഞ്ഞൊരു കേസുണ്ടായി. ഇവിടെ തലമുടി മുട്ടയടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നാട് മുഴുവൻ ഇളക്കിക്കൊണ്ട് നടന്ന ഒരു സംഭവം അവസാനം നോക്കുമ്പോ അതിന്റെ തലപ്പത്തിരിക്കുന്ന വിദ്വാന് നിരീശ്വരവാദിയായ മൂപ്പരാണ്. ആ മൂപ്പരാണ് ആ പണിയൊക്കെ ചെയ്തതെന്നാണ് പിന്നീട് തെളിഞ്ഞത്. മൂപ്പരൊരു പാർട്ടിയുടെ ആളായിരുന്നു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇങ്ങനെ പണം തട്ടാൻ വേണ്ടിയും നേതാവാകാൻ വേണ്ടിയും പള്ളിയുടെ തലപ്പത്തും അമ്പലത്തിന്റെ തലപ്പത്തും ചർച്ചിന്റെയും മറ്റുള്ള ഗുരുദ്വാരകളുടെ എല്ലാം തലപ്പത്ത് കയറിയിരുന്നുകൊണ്ട് പാവപ്പെട്ട ആളുകളെ അങ്ങോട്ട് ആകർഷിച്ച് അവരിൽ നിന്ന് പണം തട്ടുക, ഭക്തി തട്ടുക, അതിനീ പാവപ്പെട്ടവൻ ഉത്തരവാദിയല്ല. അവനിതിനെപ്പറ്റിയൊന്നും അറിയില്ല. അത് നമ്മുടെ മുസ്ലിം സമുദായത്തിലുള്ളത് തന്നെയാണ്. ഖബറിന്റെ അടുത്തേക്ക് ആളുകളെ ആകർഷിക്കുക, ഖബർ പൊളിച്ചു നോക്കിയാൽ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാകുമോ? ഈ അവലിയാന്റെ കവർ എന്ന് പറഞ്ഞ് വെച്ച് പൂജിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ ഈ അമ്പലം പൊളിക്കാൻ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, പള്ളി ഈ വിഗ്രഹം പൊളിക്കാൻ പോകുന്നവര്, അവര് പോയിട്ട് ഈ മുസ്ലിം കവർ ഒന്ന് പൊളിക്കുക, കവർ പൊളിച്ചിട്ട് നോക്കുക, അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഒരു ചുക്കും ഉണ്ടാവില്ല. ആരോ മരിച്ച ആളെ കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് അതിന്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാകാതെ അവിടെ പുണ്യം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടുപോയി പണം കൊടുക്കുകയും മറ്റും ചെയ്യുന്ന ഈ പാവങ്ങൾ, പാവങ്ങളെ അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ അത് ചെയ്യിക്കുന്ന നേതാക്കന്മാര് അവരാണ് മുശ്രിക്കുകൾ. അത്തരം മുശ്രിക്കുകളെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ളവരൊക്കെ നിരപരാധികളാണെന്നാണ് ഖുർആന്റെ പക്ഷം. അതുകൊണ്ട് അവരെ ശിർക്കിന്റെ പട്ടികയിൽപ്പെടുത്താതെ അവരുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയോ അവർ നല്ലവരായി നടക്കുകയാണെങ്കിൽ അവർക്ക് മോക്ഷം കിട്ടുകയും ചെയ്യും എന്നാണ് ഖുർആൻ പറയുന്നത്. പക്ഷെ ഇപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇങ്ങനത്തെ മഹത്തായ ഒരു ഗ്രന്ഥത്തിന്റെ ആൾക്കാര് ലോകത്തുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം രാഷ്ട്രത്തില് അവിടുത്തെ അമുസ്ലിം ന്യൂനപക്ഷത്തിന് ഈ മുസ്ലിംകൾക്കുള്ള സ്വാതന്ത്ര്യമില്ല, പാകിസ്ഥാനിൽ വോട്ട് ചെയ്യാൻ പോലും അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. മുസ്ലിം രാഷ്ട്രത്തിൽ അതിന് അനുവാദമില്ല. എന്താ കാരണം? ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർ മനസ്സിലാക്കണം. അവരിവിടെ പറയാറുണ്ട് മുസ്ലിം രാഷ്ട്രങ്ങളിൽ അമുസ്ലിംകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. മുസ്ലിം രാഷ്ട്രങ്ങളിൽ അമുസ്ലിംകൾക്ക് സ്വാതന്ത്ര്യമില്ലാതായതിന്റെ കാരണം ഖുർആനല്ല, ഇസ്ലാമല്ല. കാരണം ലോകത്തൊരിടത്തും മുസ്ലിം രാഷ്ട്രമില്ല. ലോകത്ത് മുസ്ലിം രാഷ്ട്രമില്ലേ? 19 രാഷ്ട്രമുണ്ടെന്നല്ലേ പറയുന്നത്? എന്നിട്ട് മുസ്ലിം രാഷ്ട്രമില്ല? ഇല്ല, ഇല്ല. ലോകത്തെവിടെയും ഇസ്ലാമിക രാഷ്ട്രമില്ല. സൗദി അറേബ്യ പോലും ഇസ്ലാമിക രാഷ്ട്രമല്ല. കാരണം ആ സൗദി അറേബ്യയുടെ അടിത്തറ പോലും ഖുർആന് എതിരാണ്, അനിസ്ലാമികമാണ്. രാജഭരണം എന്ന് പറയുന്ന ഒരു ഏർപ്പാട് ഇസ്ലാമിൽ ഇല്ലേ ഇല്ല. നബിയുടെ മരണത്തിന് ശേഷം ജനങ്ങൾ അബൂബക്കറിനെ തെരഞ്ഞെടുത്തു ഖലീഫയായി, അതിനുശേഷം ഉമറിനെ തെരഞ്ഞെടുത്തു ഖലീഫയായി, അതിനുശേഷം ഉസ്മാനെ തെരഞ്ഞെടുത്തു ഖലീഫയാക്കി, അതിനുശേഷം അലിയിനെ പിടിച്ച് ഖലീഫയാക്കി, അതിനുശേഷം മുആവിയ വഞ്ചനയിലൂടെ ഖലീഫയായി. ആ മുആവിയയാണ് ഇന്നും സൗദി അറേബ്യ അടക്കമുള്ള പല മുസ്ലിം രാഷ്ട്രങ്ങളിലെയും ഭരണത്തിന്റെ അടിത്തറ. രാജഭരണം മുആവിയയുടെയും അബൂഹുറൈറയുടെയും കള്ളത്തരം കൊണ്ടുണ്ടായ രാജഭരണമാണ് സൗദി അറേബ്യയിൽ പോലും നിലനിൽക്കുന്നത്. അനിസ്ലാമിക ഭരണമാണ് അവിടെ നടക്കുന്നത്. അവിടെ മുസ്ലിം ന്യൂനപക്ഷത്തിന് സ്വാതന്ത്ര്യമില്ലെങ്കിൽ അതിന് ഇസ്ലാം ഉത്തരവാദിയല്ല. അത് ഖുർആൻ പറഞ്ഞിട്ടുള്ളതല്ല. മുസ്ലിം ന്യൂനപക്ഷത്തിന് അവകാശം കൊടുക്കരുതെന്ന് ഖുർആനിൽ എവിടെയുമില്ല. തന്നെയുമല്ല, ലോകത്തുള്ള എല്ലാ ആൾക്കാരെയും ദൈവത്തിന്റെ അടിമകളായിട്ടും സൽക്കർമ്മം ചെയ്യുന്നവരെയൊക്കെ മുസ്ലിം എന്ന് വിളിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥം, എല്ലാവരും മുസ്ലിമാണെന്നാണ് ഖുർആൻ പറയുന്നത്. നിങ്ങൾ ഹിന്ദു സമുദായത്തിൽ ജനിച്ചാലും വേണ്ടിയില്ല, വേറെ ഏത് സമുദായത്തിൽ ജനിച്ചാലും വേണ്ടിയില്ല, അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഖുർആൻ വിളിക്കുന്ന പദം മുസ്ലിം എന്നാണ്. അപ്പൊ ഇവിടെയുള്ള മുസ്ലിമീങ്ങളുടെ സഹോദരന്മാരാണ് ഇസ്ലാമികമായ സഹോദരന്മാര്. മറ്റ് സഹോദരനെക്കാളും ശക്തി അതിനാണ്. ഇസ്ലാമികമായി നോക്കുമ്പോ ഇവിടെയുള്ള മുസ്ലിംകളുടെ സഹോദരന്മാരാണ് ആര്? ഇവിടുത്തെ ഹിന്ദുക്കളും ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഇവിടുത്തെ ജൂതന്മാരും ഇവിടുത്തെ പാർസികളുമൊക്കെ മുസ്ലിമീങ്ങളുടെ സഹോദരന്മാരാണ്. കാരണം മുസ്ലിമീങ്ങളുടെ ഗ്രന്ഥത്തിൽ അവരെയൊക്കെ മുസ്ലിം എന്നാണ് വിളിച്ചിട്ടുള്ളത്. അവരൊക്കെ മുസ്ലിമീങ്ങൾ ചെയ്യുന്നത് പോലെ ദൈവത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ അവർക്കും മുസ്ലിമീങ്ങൾ പോകുന്ന സ്വർഗത്തിലേക്ക് പോകാമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവർക്കുള്ള മുസ്ലിമീങ്ങൾക്ക് എന്തെല്ലാം അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ടോ അതൊക്കെ അവർക്കും ഉണ്ടെന്നാണ് ഖുർആനിന്റെ പക്ഷം. അല്ലാതെ മുസ്ലിമീങ്ങൾക്ക് മാത്രമായിട്ട് ഇങ്ങോട്ട് അവതരിച്ചതല്ല ഈ ഖുർആൻ. മുസ്ലിമീങ്ങൾക്ക് അപ്പോൾ അവര് മുഹമ്മദ് നബിയെ വിശ്വസിക്കുകയും മുഹമ്മദ് നബി പറഞ്ഞതൊക്കെ ചെയ്യുകയും വേണ്ടേ? അതിനാണ് അവരോട് പറഞ്ഞത് നിങ്ങളുടെ കിതാബിലുള്ളത് നിങ്ങൾ ചെയ്തോളി, നിങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന ആരാധന നിങ്ങൾ ചെയ്തോളി, പക്ഷേ നിങ്ങൾ ശിർക്ക് ചെയ്യരുത്, ശിർക്ക് തെറ്റാണ്. അത് ചെയ്തുകൊണ്ട് ആ ദൈവത്തിനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തോളി എന്ന് പറഞ്ഞാൽ ഹിന്ദു ഹിന്ദുവായിട്ട് നിന്ന് സൽക്കർമ്മം ചെയ്തോട്ടെ, ക്രിസ്ത്യൻ ക്രിസ്ത്യനായിട്ട് നിന്ന് സൽക്കർമ്മം ചെയ്തോട്ടെ, ജൂതൻ ജൂതനായിട്ട് നിന്നിട്ട് സൽക്കർമ്മം ചെയ്തോട്ടെ, മുസ്ലിം മുസ്ലിമായിട്ട് നിന്ന് സൽക്കർമ്മം ചെയ്യുക. ഖുർആന്റെ ആൾക്കാര് ഖുർആൻ പറഞ്ഞമാതിരി സൽക്കർമ്മം ചെയ്ത എന്നാൽ ഈ സൽക്കർമ്മകാരികൾക്കെല്ലാം മോക്ഷമുണ്ട്. ഇവിടെ ഇപ്പൊ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് എന്താണ്? അതൊന്നും പറ്റൂല, അതൊന്നും പറ്റൂല, മുസ്ലിം കുടുംബത്തിൽ ജനിക്കണം. മുസ്ലിം കുടുംബത്തിൽ ജനിക്കാത്തവനാണെങ്കിൽ അവൻ തൊപ്പിയിടുകയും തൊലിമുറിക്കുകയും വേണം. അല്ലാത്തവരൊന്നും സ്വർഗത്തിൽ പോവുകയില്ല എന്നാണ് ഇവിടെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആരും ആരെയും മ്ലേച്ഛന്മാരാണെന്ന് പറയണ്ട, ആരും ആരെയും മുശരിക്കും കാപുറമാക്കണ്ട. ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ നിയമം അനുസരിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ആ മോക്ഷം നമ്മൾ അംഗീകരിക്കണം. അത് അംഗീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ മുസ്ലിം ആയാലും വേണ്ടിയില്ല, അവൻ ഖുർആൻ നിഷേധിയാണ്. ഖുർആൻ നിഷേധിച്ചവന് നരകമാണെന്ന് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കിക്കോളൂ, എന്തിനാണ് ഈ ചണ്ട കൂടുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ ചണ്ട കൂടുന്നത്? പള്ളി അമ്പലത്തിനും വേണ്ടിയാണ്. ആരാ പറഞ്ഞത് ഇവിടെ പള്ളി ഉണ്ടാക്കാന്? പള്ളിയുടെ പേരിൽ ഇവിടെ കുഴപ്പം ഉണ്ടാക്കരുതെന്ന് ഖുർആൻ തന്നെ പറഞ്ഞതാണ്. മുസ്ലിമീങ്ങൾക്ക് നമസ്കരിക്കാൻ പള്ളി വേണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, മുസ്ലിമീങ്ങൾക്ക് എന്തിനാണ് പള്ളി? ഒരു മുസ്ലിമിന് നമസ്കരിക്കാൻ പള്ളി വേണ്ട എന്ന് അബൂ ഹുറൈറയുടെ ആൾക്കാർ പോലും പറയുന്നതാണ്. എന്താണ് അൽ അർളു കുല്ലുഹ മസ്ജിദുൻ, അവർ പറയുന്നതാണ് ഈ ഭൂമി മുഴുവൻ പള്ളിയാണ്. അവരൊക്കെ സമ്മേളനം കൂടുന്ന സ്ഥലം നിങ്ങൾ കണ്ടിട്ടില്ലേ, പാടത്തും അതുപോലെ പുഴവക്കിനുമൊക്കെ സമ്മേളനം കൂടുമ്പോൾ അവിടെ നിസ്കരിക്കും. എന്തുകൊണ്ടാണത്? അത് പള്ളി ആയതുകൊണ്ടാണ്. അവിടെ നിസ്കരിക്കാം, ഒരു കുഴപ്പമില്ല. പള്ളിയിൽ തന്നെ പോണമെന്നില്ല, പള്ളിയിൽ ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൂടാ. വിശ്വസിക്കുന്നവൻ മുസ്ലിമല്ല, ദൈവം എല്ലായിടത്തും ഉണ്ടതാണ്. വഹു അക്രബു മിങ്കും മിൻ ഹബിലിൽ വരീദ്, ഖുർആൻ ദൈവത്തിനെ പറ്റി പറഞ്ഞതാണ്. ദൈവം എന്ന് പറയുന്നത് നിന്റെ ഈ കരണനരമ്പിനെക്കാളും നിന്നോട് അടുത്തിരിക്കുകയാണ്. അപ്പൊ ദൈവത്തിനെ കാണാൻ വേണ്ടി ഒരാൾ എന്തിനാ പള്ളിയിൽ പോകുന്നത്? ദൈവത്തിനെ കുടിയിരുത്താൻ വേണ്ടി എന്തിനാണ് പള്ളി ഉണ്ടാക്കുന്നത്? പള്ളി എന്ന് പറയുന്നത് നമുക്ക് വെയിലും മഴയും ഒന്നും ഇല്ലാതെ എവിടെങ്കിലും സ്വസ്ഥമായിട്ടൊന്ന് ഇരുന്നിട്ട് നിസ്കരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യണമെന്ന് തോന്നിയാൽ അതിനുവേണ്ടി മാത്രമുള്ള ഒരു സ്ഥലമാണ്. അതിനെന്തിനാണ് ഈ മിനാരം? അതിനെന്തിനാണ് ഈ കുബ്ബ? അതിനെന്തിനാണ് ഈ ലോകം മുഴുവൻ വിളിച്ചു എന്ന സ്ഥലത്തിലുള്ള റാത്തീവും മൗലൂദും ഒക്കെ മൈക്ക് ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് ഈ നാട്ടുകാരെയൊക്കെ ഉപദ്രവിക്കണമെന്ന് ഏത് ഇസ്ലാമിലാണ് പറഞ്ഞിരിക്കുന്നത്? ഏത് ഇസ്ലാമിലാണ് അത് പറഞ്ഞിരിക്കുന്നത്? നബി അങ്ങനെ മൈക്ക് വെച്ചിരുന്നോ ലോകത്ത് മുഴുവൻ ആൾക്കാരെ വിളിച്ചു കൂട്ടാൻ വേണ്ടിട്ട്? അല്ലെങ്കിൽ നബി പള്ളിയിൽ ഇരുന്നിട്ട് അങ്ങനെ റാത്തീവി എലിയിരുന്നോ? ഖുർആൻ ഓതണമെങ്കിൽ അതെടുത്ത് വെച്ച് വായിച്ചാൽ മതി, അത് മൈക്ക് ഓൺ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇത് നോക്കിക്കോളുക, നമ്മുടെ ഈ പള്ളികളിൽ നിന്നൊക്കെ ഇപ്പൊ അങ്ങനെ ഒരു പുതിയ സംസ്കാരം തുടങ്ങിയിരിക്കുന്നു. മൈക്ക് സംസ്കാരമാണ്. രാത്രി റമദാൻ മാസമായാൽ അങ്ങനെ റാത്തീബും മൗലൂദും ഒക്കെ ഇതര സമുദായങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. മറ്റുള്ള രോഗികളെ കിടന്നുറങ്ങുന്നുണ്ട്. ഇതൊന്നും പരിഗണിക്കാതെ പടച്ചോനെ വിളിക്കുകയാണ് ഈ മൈക്കിന്റെ ഉള്ളിൽ കൂടി. ആര് പറഞ്ഞതാണ് പടച്ചോന് ചെവി കേൾക്കാത്ത മാതിരി അത്ര ഒച്ചത്തിൽ വിളിച്ചെങ്കിലേ കേൾക്കുള്ളൂ എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ ഒറ്റയും വിളി കൂട്ടാണ് പള്ളിയിൽ നിന്ന്. പള്ളിയിൽ നിന്ന് അങ്ങനെ ഒറ്റയും വിളി കൂട്ടേണ്ട ആവശ്യമല്ല. നിസ്കാരം എന്ന് പറയുന്നത് ഒറ്റയും വിളിയുമല്ല. നിസ്കാരം എവിടെ വേണമെങ്കിലും നിസ്കരിക്കാം. വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നിസ്കരിക്കാം. വണ്ടിയിൽ പോകുമ്പോഴും നിസ്കരിക്കാം. വള്ളത്തിലും ബോട്ടിലും ഒക്കെ ഇരിക്കുമ്പോഴൊക്കെ നിസ്കരിക്കാം. അതിനൊന്നും ഒരു സ്ഥലത്തേക്ക് കിബിലക്ക് തിരിഞ്ഞേക്കേണ്ട ആവശ്യമൊന്നുമില്ല. കിബില വേണമെന്നാണ് പറയുന്നത്. ഖുർആൻ പറയുന്ന അങ്ങനെ ഒരു കിബിലയും വേണ്ട, ഒന്നും വേണ്ട. അല്ലാതെ തന്നെ നിസ്കരിക്കാം. ഫൈനമാത്തു വല്ലു ഫസമ്മ വജ്ഹുല്ലാ ലൈസൽ ബിർറാന്തു വല്ലു വുജൂഹക്കും ഖിബല അൽ മശ്രിഖ് വൽ മഗ്‌രിബി വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹ് പറയുന്നത് എന്താണ്? നിങ്ങൾ പടിഞ്ഞാട്ടും കിഴക്കോട്ടും ഒന്നും തിരിയലല്ല നന്മ എന്ന് പറയുന്നത്. പിന്നെന്താണ് നിങ്ങൾ അള്ളാഹുവിനെ അന്ത്യദിനത്തിനെയും വിശ്വസിക്കുക. നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അള്ളാഹുവിടെ ഉണ്ടായിരിക്കും. പടിഞ്ഞാട്ട് മാത്രം തിരിഞ്ഞ് നിസ്കരിക്കുകയാണെങ്കിൽ പടിഞ്ഞാറ് മാത്രമേ അള്ളാഹ് ഉള്ളെന്നല്ലേ അർത്ഥം? പടിഞ്ഞാറ് മാത്രമല്ല എല്ലായിടത്തും ഉണ്ടല്ല. ഈ പടിഞ്ഞാട്ട് നിസ്കരിക്കുന്ന ആളുകളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക. ഞങ്ങൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ റമദാൻ മാസം ആകാൻ പോയപ്പോ ഇനി പെരുന്നാൾ വരുമ്പോഴും ഉണ്ടാവുക. ഈ മാസം കണ്ടിട്ടേ നോമ്പ് നോക്കാവൂ. കോഴിക്കോട്ടെ കാതിമാര് മാസം കണ്ടിട്ടല്ലാതെ കണക്ക് കൂട്ടിയിട്ട് നോമ്പ് നോറ്റുകൂടാ. കാതിമാര് പറഞ്ഞതാണ് പത്രത്തിലുണ്ടായിരുന്നു. കണക്ക് കൂട്ടിയിട്ട് നോമ്പ് നോക്കുന്നത് നോമ്പ് ശരിയാവില്ല എന്നാണ് കാതിമാരുടെ അഭിപ്രായം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ആധുനിക കാലത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരുടെ ഒരവസ്ഥ അത് പരസ്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. കണക്ക് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ സയൻസിന്റെയും അടിത്തറ കണക്കാണ്. കണക്ക് കൂട്ടിയിട്ടാണ് ഈ ലോകത്തുള്ള എല്ലാം നടക്കുന്നത്. എന്നിട്ട് കാതിമാര് പറയാണ് കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഇത് നോമ്പ് നോക്കാൻ പാടില്ല. കണക്കൊരിക്കലും തെറ്റൂല. കണക്ക് കൂട്ടുന്നവനെ ചിലപ്പോ തെറ്റിയേക്കും. കണക്ക് തെറ്റില്ല. ഒന്നും ഒന്നും കൂട്ടിയാല് രണ്ടേന്ന ഉത്തരം കിട്ടുള്ളൂ. വേറെ വല്ല ഉത്തരം കിട്ടുകയാണെങ്കിൽ അവന് തലയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയാൽ മതി. അല്ലെങ്കിലോ ആ ഉത്തരം കിട്ടുകയുള്ളൂ. കൂട്ടിയാല് രണ്ടേ കിട്ടും. ശാസ്ത്രമാണ്, സയൻസ് ആണ്. അതിന് തെറ്റു പറ്റൂല, അത് ശരിയുമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നാട്ടിൽ നടക്കുന്നത് മുഴുവൻ നടക്കുന്നത്. ഈ ഗോളശാസ്ത്രം മുഴുവൻ ഇരിക്കുന്നതും അതാണ്. അതുകൊണ്ട് അങ്ങനെ കണക്ക് കൂട്ടിയിട്ട് നോമ്പ് നോക്കുക, പെരുന്നാൾ ആഘോഷിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ നമ്മുടെ കാതിമാര് വിളിച്ചു പറഞ്ഞത് പാടില്ല. എന്നാ കാതിമാരോടൊന്ന് ചോദിച്ചു നോക്കുക, ഇവര് നോമ്പ് തുറക്കുന്നത് എങ്ങനെയാ? മഗരിബ് വാങ്ക് വിളിക്കുമ്പോഴാണല്ലോ നോമ്പ് തുറക്കല്. ഈ മഗരിബ് വാങ്ക് എങ്ങനെയാ വിളിക്കുന്നത്? സൂര്യൻ അസ്തമിക്കുമ്പോഴാണ് മഗരിബാകല്. ഈ കാളിയാവിലുള്ള ആൾക്കാർ നോമ്പ് തുറക്കാൻ നേരത്ത് കടപ്പുറത്ത് പോയി നിന്നിട്ട് സൂര്യൻ അസ്തമിക്കുന്നത് നോക്കാറുണ്ടോ? അല്ലെങ്കിൽ ഈ കാളിമാര് നോക്കാറുണ്ടോ പോയിട്ട്? ഇവര് കണക്കിന്റെ അടിസ്ഥാനത്തിൽ നോമ്പ് തുറക്കാൻ പാടില്ല എന്ന് പറയുന്നവര് കണക്കിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാ നോമ്പ് തുറക്കുക? കണക്ക് കൂട്ടിയിട്ട് കലണ്ടറിൽ എഴുതിയിട്ട് റമദാൻ മാസത്തിൽ 6:37 മഗരിബ് വാങ്ങുകയെന്ന് എഴുതി വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ, ആ പള്ളിയിലുള്ള ഘടികാരത്തിന്റെ സൂചി തിരിച്ചു വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാരും നോമ്പ് തുറക്കുന്നത്. അല്ലാതെ സൂര്യൻ അസ്തമിച്ചത് കടപ്പുറത്ത് പോയി നോക്കിയിട്ട് കൂട്ടവാങ്ക് വിളിച്ചിട്ടൊന്നുമല്ല. നോമ്പ് തുറക്കുമ്പോൾ കണക്ക് കൂട്ടി വെച്ചതിനനുസരിച്ച് നോമ്പ് തുറക്കുകയും നോമ്പ് പിടിക്കാൻ നേരത്ത് കണക്ക് കൂട്ടുന്നതിനനുസരിച്ച് പിടിക്കാൻ പാടില്ല എന്ന് പറയുന്ന കാളിമാര് അതിന്റെ പിന്നിൽ കൂടുന്ന കോന്തന്മാരെ പറ്റി എന്താ നമുക്ക് പറയേണ്ടത്? ഇനി നോക്കുക, ഇവര് നിസ്കരിക്കുന്നത് എങ്ങനെയാണ്? കിബിലക്ക് തിരിഞ്ഞു നിസ്കരിക്കണ്ടേ? പള്ളിയിൽ നിന്ന് പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്നിട്ട് അറേബ്യയിലുള്ള കിബിലക്ക് തിരിഞ്ഞു നിന്നിട്ട് ആ നിസ്കരിക്ക, അങ്ങനെ നിസ്കരിക്ക. കാളികാവിലെ പള്ളിയുടെ മേറാവിൽ നിന്ന് അങ്ങോട്ടൊരു നൂല് പിടിച്ച് അന്ന് സൗദി അറേബ്യയിലുള്ള കാബ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ നൂല് പിടിച്ചിട്ടായി പള്ളി പണിഞ്ഞത്. നൂല് പിടിച്ച് നോക്കിയിട്ടല്ലല്ലോ, കണക്ക് കൂട്ടിയിട്ടല്ലേ കിബില എവിടെയാണെന്ന് ഒരു കണക്കാക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ആ കണക്ക് കൂട്ടിയിട്ട് കിബില ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് പടിഞ്ഞാട്ട് തിരിഞ്ഞു നിൽക്കുന്ന കാളിമാര് പറയാണ്, കണക്കിന്റെ അടിസ്ഥാനത്തില് നോമ്പ് നോക്കരുത്. എന്തിനാ ഇതൊക്കെ പറഞ്ഞത്? കണക്കിന്റെ അടിസ്ഥാനത്തിൽ ആ കാളിമാർക്ക് ഈ ജനങ്ങളെ മുമ്പിൽ ഇങ്ങനെ തലേക്കെട്ടും കെട്ടി നിൽക്കാനുള്ള രണ്ടവസരമാണ്, ഒന്ന് പെരുന്നാരാവിനും മറ്റൊന്ന് നോമ്പുരാവിനും. അത് പോയാൽ കാളിമാരുടെ ഇതും പോയി. അപ്പൊ പെരുന്നാരാവിന് ആൾക്കാരൊക്കെ ഇവരെ വാതിക്കൽ ഇങ്ങനെ ചെല്ലണം, മാസം കണ്ടോ മാസം കണ്ടോ എന്ന് ചോദിച്ചിട്ട് ചെല്ലുമ്പോൾ കാളിമാർക്ക് അത് വലിയൊരു സ്ഥാനമാണ്. അപ്പൊ അവരെ മുമ്പിൽ അങ്ങനെ മാസം പ്രഖ്യാപിക്കാൻ വേണ്ടി മൂപ്പർക്ക് നിൽക്കാം. അതുപോലെ പെരുന്നാരാവിനും ചെന്നിട്ട് ഇങ്ങനെ മാസം കണ്ടോ മാസം കണ്ടോ, അവിടുന്ന് ഫോൺ വരുന്നു ഇവിടുന്ന് ഫോൺ വരുന്നു. അപ്പൊ കാളിയുടെ വീട്ടിൽ ഇങ്ങനെ ഫോൺ വരുമ്പോ അത് കാളിക്ക് വലിയ സ്ഥാനം. ഈ രണ്ടു ദിവസം അല്ലാതെ കാളിക്ക് ഒരു സ്ഥാനവുമില്ല. അതും കൂടി പോയാലോ മൂപ്പര കാലസ്ഥാനവും പോയി. അതുകൊണ്ടാണ് പറയുന്നത് കണക്കിന്റെ അടിസ്ഥാനത്തില് പിടിക്കാൻ പാടില്ല. അതുകൊണ്ട് ആ ജാതി ആൾക്കാരെ പിന്നാലെ കൂടാതെ ഈ ഖുർആനിൽ പറഞ്ഞതനുസരിച്ച് സഹോദരന്മാര്, ഖുർആന് എത്ര ലളിതമായ രീതിയിൽ ഖുർആൻ നമുക്ക് വേണ്ടുന്ന പരിഹാര നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ട് അതിങ്ങനെ പൂട്ടി വെച്ചിട്ട് ഈ ജാതി ആൾക്കാർ കൂടെ ഈ അത്യന്താധുനിക കാലത്ത് പോലും കൂടിയതിന്റെ ഫലം ഈ സമുദായത്തിന് എന്തൊരു നഷ്ടമാണ്! ഇതര സഹോദര സമുദായങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയുന്നുണ്ടോ മനുഷ്യന്? ഇവിടെ എപ്പോഴാണ് കുഴപ്പമുണ്ടാകുക, വർഗീയ കലാപം ഉണ്ടാകുക, പള്ളിപൊളി അമ്പലം തകർക്കലും ഒക്കെ ഉണ്ടാകുക എന്ന് വിചാരിച്ചിട്ട് അതിന്റെ പിന്നാലെ ഇങ്ങനെ മനുഷ്യനോടുകല്ലേ? സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയാത്തതിന്റെ കാരണം ഇതാണ്. അതുകൊണ്ട് ഓരോ മതത്തിലെയും മതപണ്ഡിതന്മാര് ഖുർആൻ നമ്മൾ ഉപദേശിച്ചു കൊടുക്കുക. ഖുർആനുള്ള കാര്യങ്ങൾ മറ്റുള്ള ആളുകൾക്ക്, ഈ മുസ്ലിം സമുദായത്തോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളെയും ഇത് പിടിച്ചിട്ട് ഇരുത്തിയിട്ട് ഇതിന്റെ തെറ്റിദ്ധാരണ അവർക്ക് തീർത്തു കൊടുക്കണം. അതുപോലെ ഭഗവത്ഗീതയിലുണ്ട്, മഹത്തായ ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്ന് പറയുന്ന കാഫിര്യങ്ങളെ ഗ്രന്ഥമാണെന്ന് പറയാനായിട്ട് തള്ളിക്കളയും. അത് വായിച്ചു നോക്കണം, അപ്പോഴേ അതിന്റെ മഹത്വം അറിയുള്ളൂ. ഭഗവത്ഗീതയിലുള്ളത് നമ്മൾ പഠിക്കുക. ഭഗവത്ഗീതയിൽ പറയുന്ന തത്വോപദേശങ്ങൾ ഖുർആനിൽ പറയുന്നത് തന്നെയാണ്. അതിന് ശിർക്കൊന്നും ആരും ഉപദേശിച്ചിട്ടില്ല. അതുപോലെ രാമായണത്തിൽ പറയുന്നത് ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് മുസ്ലിമീങ്ങൾ വായിച്ചു പഠിക്കുക. അതിന്റെ പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യുക? അത് പഠിച്ചിട്ട് അത് മനസ്സിലാക്കുക. നമ്മളെ ഖുർആൻ അവർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. ക്രിസ്ത്യാനികളുടെ ബൈബിൾ ഉണ്ട്, അതെടുത്ത് വായിച്ചു നോക്കുക. ആ ബൈബിളിൽ പറയുന്ന കാര്യവും ഖുർആനിൽ പറയുന്ന കാര്യവും ഒന്ന് തന്നെയാണ്. പല കാര്യങ്ങളിൽ യോജിപ്പ് കാണാം, ചില കാര്യങ്ങളിൽ പ്രാദേശികമായ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണും, അല്ലെങ്കിൽ ചിലതിന്റെ വ്യാഖ്യാനം അറിയാതെ എന്തെങ്കിലുമൊക്കെ തെണ്ടിതിരിഞ്ഞു പോകുന്നത്. അത് കൃഷ്ണനെ ദൈവവാക്യമാതിരി അത് ഈ പറയുന്ന നേർക്ക് നേരെ അർത്ഥം മനസ്സിലാക്കിയിട്ട് എവിടെയെങ്കിലും ചാടിപ്പോകുന്നല്ലാതെ അതിൽ പറയുന്ന തത്വോപദേശങ്ങളെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ദൈവം അയച്ചിട്ടുള്ള ആളുകൾ എല്ലാം പറഞ്ഞിട്ടുള്ളതിന്റെ അടിസ്ഥാനപരമായ തത്വം ഒന്നാണ്. ലോകത്തുള്ള ആളുകളൊക്കെ ദൈവത്തിന്റെ അടിമകളാണ്. ഈ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും വേണ്ടിയാണ് എല്ലാ മതഗ്രന്ഥങ്ങളും ഇങ്ങോട്ട് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ഗ്രന്ഥത്തിൽ പറഞ്ഞ മാതിരി വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്താൽ അവൻ മോക്ഷത്തിന് അർഹനാണ്. ഇതാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഖുർആൻ വായിച്ച് പഠിക്കാനും മറ്റും നമുക്ക് എന്താണോ ഒരു സന്മനസ് ഉണ്ടാകണം. ഈ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ഉണ്ട് ഇവിടെ. ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഖുർആന്റെ സൊസൈറ്റിയാണ്, അവരെ സുന്നത്തും ഒന്നും അതില്ല. ഞങ്ങളെല്ലാവരും ഇതിന്റെ ആൾക്കാരാണ്, അതിൽ സുന്നത്ത് വൽ ജമാഅത്താണ്. നിങ്ങളിപ്പോ എന്തിനാ പുതിയൊരു ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നതെന്നൊന്നും ചോദിക്കണ്ട. ഖുർആൻ ആൾക്കാർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ഉണ്ടായത്. അതുകൊണ്ട് ഖുർആൻ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഖുർആന്റെ അടിസ്ഥാനത്തിലാണ്. ഖുർആൻ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ്. വിശ്വസിക്കാത്തവർക്ക് അവർക്ക് യുക്തിപരമായിട്ടോ മറ്റുപരമായിട്ടോ വേണമെങ്കിൽ ആ നിലയ്ക്കുള്ളത് അത് വേറെയും. അപ്പൊ അങ്ങനെ പഠിച്ചിട്ട് ഈ ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിലുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ വായിച്ചു പഠിച്ചിട്ട് നന്നാവാൻ ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ട് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. സലാമുൻ അലൈക്കും.